നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് കർത്താവിന്റെ തിരുസന്നിധിയിൽ ടൊറന്റോയിലുള്ള കേരള പെന്തിക്കോസ് ചർച്ചിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ സൂം മീറ്റിംഗിൽ എനിക്കവിടെ വന്ന് പങ്കെടുപ്പാൻ ശ്രേഷ്ഠനും ബഹുമാനിതമായ കർത്തൃദാസന്മാരോട് ദൈവമക്കളോട് കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്ക് തക്കവണ്ണം നിങ്ങളെ ദൈവവചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ പരിശുദ്ധനായ ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതോർത്ത് നിങ്ങളുടെ എല്ലാവരുടെ നടുവിലിരുന്നു കൊണ്ട് പ്രാരംഭത്തിൽ തന്നെ എന്നെ ശുശ്രൂഷയിൽ ഇന്നയോടെ നിർത്തിയ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇങ്ങനെ 6-7 ദിവസം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥനയും എന്നെ കുറിച്ച് അറിയുകയും എന്നിട്ടൊരു ദൈവകൃപയുണ്ടെന്ന് മനസ്സിലാക്കി ഈ യോഗത്തിന്റെ ഏറ്റവും അധിക സമയം ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് വിട്ടുതന്ന് എന്നെ ക്ഷണിച്ച് ഇങ്ങനൊരു മുഖാന്തരം ഒരുക്കി തന്നതിന് അവിടുത്തെ സഭയോട്, പ്രത്യേകിച്ച് സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ സാമുവേൽ മാത്തനവർഗൾ, അതുപോലെ തന്നെ എന്നെ ഇപ്പോൾ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ അവിടുത്തെ സഭയ്ക്ക് പരിചയപ്പെടുത്തിയ ക്രിസ്തു ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് ഫിലിപ്പ് അവർഗൾ, അദ്ദേഹത്തിന്റെ കുടുംബം, മക്കള്, ബാക്കിയുള്ള ദൈവദാസന്മാരും ദൈവമക്കൾ ആരൊക്കെ ഉണ്ടോ നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുക. എൻ്റെ കൃതജ്ഞതയും ഇപ്പോൾ ഞാൻ അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ, ഒരു ഉപവാസ പ്രാർത്ഥനയുടെ മൂമെന്റിലാണല്ലോ സഭ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിപ്പാൻ വളരെ വ്യക്തമായി നമ്മളെക്കുറിച്ച് ദൈവമായ കർത്താവിന്റെ ഇംഗിതങ്ങളും പദ്ധതികളും ബോധ്യമാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയങ്ങളിൽ ഒന്നാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയം. പ്രതീക്ഷയോടെയാണ് ദൈവമക്കൾ ഇരിക്കുന്നതെങ്കിൽ കർത്തൃദാസൻ ഓർപ്പിച്ച പോലെ തന്നെ ദൈവമായ കർത്താവ് ഹൃദയം തുറക്കും, മനസ്സ് തുറന്ന് നമ്മോട്ട് സംസാരിക്കാനിടയായി. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ദൈവോദന കേൾവിയിൽ, ദൈവോദന കേൾവിയിൽ നല്ല ആത്മീക ശുശ്രൂഷയുടെ ഏതൊരു ഭാഗത്താണെങ്കിലും ഇരിക്കുന്ന ആളുകളുടെ മനോഭാവമാണ് ദൈവം ഏറ്റവും അധികമായിട്ട് നോക്കുന്നത്. നമ്മുടെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൂതിന്റെ വാതിൽ തുറക്കുന്നത്. ഇരിക്കുന്ന ജനത്തിന്റെ മനസ്സും മനോഭാവവും അവരുടെ ആറ്റിറ്റ്യൂഡും ശരീരത്തിന്റെ ഭാഷയും പ്രതികരണവും ഇതെല്ലാം ദൈവസന്നിധിയിൽ ആത്മീക ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനിവാര്യമാണ്. അനിവാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു പ്രഭാഷകനോ പ്രസംഗികനോ ഒരു ശുശ്രൂഷകനോ വർഷങ്ങളായി ശുശ്രൂഷിച്ചതടക്കവും മുഴക്കവും എന്റെ പേര് ഒരു പക്ഷെ 1 മണിക്കൂർ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റിയ, പക്ഷെ അത് ദൂതായി നമുക്കുള്ള ദൈവത്തിന്റെ ആലോചനയായി പരിണമിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മള് ഏകാഗ്ര ചിത്തരായി മനോഭാവങ്ങൾ വളരെ ദൈവത്തിൽ ഏകാഗ്രമാക്കിയിരുന്നെങ്കിലേ ദൈവം തന്റെ മനസ്സ് തുറന്ന് അല്ലെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഹൃദയം തുറന്ന് ഇടപെടുകയോ. ഇതിന് ഉത്തമമായൊരു തെളിവ് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള കുറിവാക്യം വായിച്ച് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് ഇരിക്കുന്ന ജനത്തിന്റെ തോന്നലുകൾ, വചനം കേൾക്കുമ്പോൾ നമുക്ക് പല തോന്നലുണ്ടാകും, തോന്നലുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഞാൻ അതിന് ഏറ്റവും നല്ല തെളിവിന് പെട്ടെന്ന് ബോധിപ്പിക്കാൻ പറ്റുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ സംഭവമാണ്. യേശുക്രിസ്തു സഖായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ചില വാക്കുകൾ യേശു സംസാരിക്കുമ്പോൾ അവിടുത്തെ കേൾവിക്കാരിൽ ഉണ്ടായ ഒരു മനോഭാവം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കുന്ന ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. 19:11 വാക്യം ഇങ്ങനെയാണ്, അവരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ആ വാക്ക് തന്നെ കേട്ടോളൂ, അവരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെന്താ കേട്ടോണ്ടിരിക്കുന്നത്, സഖായിയുടെ വീട്ടിൽ യേശു ക്രിസ്തു സംസാരിക്കുക. അതൊരു അൺഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. ഈ മീറ്റിംഗ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്ത് നോട്ടീസ് ഇട്ട് ദൈവമക്കളെയും ദൈവദാസന്മാരെയൊക്കെ അറിയിച്ച് ഞങ്ങളെ പോലത്തെ കർത്തദാസന്മാരെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ച് അങ്ങനെ നേരത്തെ പ്ലാൻഡ് മീറ്റിംഗ് ആണ്. സഖായിയുടെ വീട്ടിൽ യേശു ക്രിസ്തു വന്നതും യേശുവോട് സംഭാഷിക്കുന്നതും അപ്രതീക്ഷിതമാണ്, പെട്ടെന്നുണ്ടായ ഒരു നീക്കമാണ് സ്തോത്രം. അപ്പോ കർത്താവ് െ കാണണമെന്നൊരാഗ്രഹം മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് സഖായി ഇങ്ങനെ നടക്കുകയാണ്. അന്നാണ് യേശു വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന് പരിമിതികളുള്ളതിന്റെ പേര് അദ്ദേഹം വലിയൊരു മരത്തിന്റെ മുകളിൽ കയറി. അതൊക്കെ നമുക്കറിയാവുന്നതാണ്, കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്നതാണ്. അപ്പൊ അവിടെ ചെന്ന് അവിടെ മരത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് കർത്താവിന്റെ സ്വഭാവം ചോദിക്കുന്നതിനേക്കാൾ നിലയ്ക്കുന്നതിനേക്കാളൊക്കെ അത്യന്തപരമായി ചെയ്യുക എന്നുള്ളതാണ് കർത്താവിന്റെ സ്വഭാവം. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം, വേറെ ദിവസത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഖായിയുടെ ഹൃദയത്തിലെ ആഗ്രഹം യേശുവിനെ കൊണ്ട് ഒരു ദിവസം വീട്ടിൽ പോകണമെന്നോ യേശുവിനെ വീട്ടിൽ കൊണ്ട് പാർപ്പിക്കണം എന്നല്ല, യേശുവിനെ ഒന്ന് കണ്ടാ മതി എന്ന് ആഗ്രഹിച്ചു, ഒന്ന് കണ്ടാ മതി. അപ്പൊ കർത്താവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച് വെമ്പൽ കൊണ്ട് അതിനുവേണ്ടി ബദ്ധപ്പെട്ട് മരത്തിന്റെ മുകളിൽ കയറി ഓടിപ്പോയി കയറിയിരിക്കുന്ന സക്കായിയെ ആ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ യേശു വിളിച്ചിറക്കി. വിളിച്ചിറക്കിയിട്ട് വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്നോടുകൂടെ നിന്റെ വീട്ടിൽ പാർക്കാൻ പോവുകയാണ്. അപ്പം സക്കായി വീട്ടിൽ പാർക്കാനൊന്നുമല്ല ആഗ്രഹിച്ചത്, ഒന്ന് കാണാനാണ് ആഗ്രഹിച്ചത്. അപ്പൊ കാണാൻ ആഗ്രഹിച്ചവന്റെ വീട്ടിൽ പാർക്കാൻ മനസ്സുള്ളവനാണ് കർത്താവ് എന്ന് ഓർത്തോളണം. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ആദ്യത്തെ കാര്യം തന്നെ ഞാൻ ഓർപ്പിക്കുക, ഒരാകാംക്ഷ അകത്തുണ്ടാകണം, എന്തെങ്കിലും ഒന്ന് അറിയണം, എന്തെങ്കിലും ഒന്ന് കാണണം, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം, യേശുവിനെ കുറിച്ച് വലിയൊരു കാഴ്ചപ്പാടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ചെറിയ ഒരു ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവൻ, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിനകത്താക്കുന്നവൻ, കാണാൻ ആഗ്രഹിക്കുന്നവന്റെ കൂടെ വരുന്നവൻ, അങ്ങനെ ഒരു കർത്താവിനെ നമുക്ക് ആരാധിപ്പാനും പ്രാർത്ഥിക്കാനും രക്ഷകനുമായി ലഭിച്ചതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ ദൈവമക്കൾ നിങ്ങളുടെ മനസ്സൊരുക്കത്തോടായിരിക്കും. അങ്ങനെ യേശു സക്കായെ കൂട്ടിക്കൊണ്ട് സക്കായുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പോലെ മൊബൈലോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിക്കാനുള്ള മീഡിയകളൊന്നും ഇല്ലാത്ത കാലത്ത് അപ്രതീക്ഷിതമായിട്ട് വീട്ടിലേക്ക് 10, 12, 13 ആളുകൾ കയറി വരികയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നു, ഒരു വലിയ വീടായിരിക്കാം സക്കായുടെ, കാരണം ഒരു ചുങ്കക്കാരനൊക്കെയാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് യേശു അവിടെ ചെന്നിട്ട് ആളുകളെ കിട്ടിയ കർത്താവ് സംഭാഷണം ആരംഭിച്ചു. കുറച്ചുപേര് യേശുവിന്റെ കൂടെ കുറച്ചുപേരുണ്ട്, ആ വീട്ടിന് കുറച്ച് ആൾക്കാർ കാണും. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ യേശു പറഞ്ഞു തുടങ്ങിയാണ്. ലൂക്കോസിന്റെ സമ്മറി എഴുതിയിട്ടുണ്ട്, യേശു അവിടെ പറഞ്ഞ മുഴുവൻ പ്രഭാഷണം എഴുതിയിട്ടില്ല. ലൂക്കോസ് യേശു അവിടെ പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശു അവിടെ ചെന്നപ്പോൾ പ്രധാനമായി പറഞ്ഞ സംഭവങ്ങളുടെ ഉള്ളടക്കം, ഇവനും അബ്രഹാമിന്റെ മകനായിരിക്കാൻ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു, രണ്ട് കാണാതെ പോയതിന് തെരഞ്ഞ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സ്തോത്രം, ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കർത്താവ് സക്കായുടെ വീട്ടിൽ വെച്ച് പറഞ്ഞത്. അപ്പോ സ്തോത്രം, ഇത് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ രണ്ട് വാക്ക് മാത്രം പറഞ്ഞെന്ന് വിചാരിക്കരുത്. അവിടെ സ്തോത്രം പറഞ്ഞതിന്റെ ഒരു സമ്മറിയാണ് ലൂക്കോസ് ഇവിടെ എഴുതിയത്. അപ്പോ സ്തോത്രം, അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ കേൾവിക്കാർ, അവിടെ ഉള്ള ആളുകളായിരിക്കുന്ന കേൾവിക്കാർ, ആ വീട്ടിലെ ആളുകൾ എന്ന് ഉദ്ദേശിച്ചു സക്കായി അടക്കം, അവരിത് കേട്ടോണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ അവരെ ആ വാക്യത്തിനകത്തേക്ക് കൊണ്ടുവന്ന ഇതാണ്, അവരിത് കേട്ടോണ്ടിരിക്കുക, യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർ കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന പോലെ കേട്ടോണ്ടിരിക്കുക. കേട്ടോണ്ടിരുന്നപ്പോൾ കേൾവിക്കാർക്ക് തോന്നിയത് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യെരൂശലേമിനെ സമീപിച്ചിരിക്കുകയാലും അടുത്തത് ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാൽ. അപ്പൊ അവർക്ക് എന്താ തോന്നിയത്? ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ അവർക്ക് തോന്നി. ഇവിടെ തോന്നലുകൾ യേശുവിന്റെ പ്രഭാഷണത്തിന്റെ കണ്ടന്റ് ദൈവരാജ്യമാണ്. അത് നിങ്ങൾക്ക് ദൈവദാസന്മാർക്കെങ്കിലും അറിയാലോ, ദൈവരാജ്യം പ്രസംഗിച്ചോണ്ടാണ് നമ്മൾ. ദൈവരാജ്യ പ്രഭാഷണത്തിന്റെ ഇടയ്ക്കുള്ളതാണ് ഈ രക്ഷയും വീണ്ടെടുപ്പും പിന്നെ സ്തോത്രം കാണാതെ പോകുന്നതിനെ തെരഞ്ഞുരക്ഷിക്കലും. ഇതൊക്കെ ഈ ആ മെയിൻ സബ്ജക്റ്റിന്റെ ഉള്ളടക്കമാണ്. അപ്പൊ മൊത്തത്തിൽ യേശുവിന്റെ പ്രഭാഷണത്തെ പറയുന്ന പേരാണ് ദൈവരാജ്യം. യേശു ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേൾവിക്കാർക്ക് തോന്നിയത് ഈ യേശു പറയുന്ന ദൈവരാജ്യം ഉണ്ടല്ലോ, അത് ഈ ആയുസിലിങ്ങ് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇമാരി വന്ന് പറയുന്നത് മുഴുവൻ വലിയ ആനക്കാര്യമാണ്, പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കുകയല്ലെന്ന മനോഭാവമെങ്കിൽ കുറെ നാളും കൂടി നമ്മളിങ്ങനെ ഉപസിച്ചിരിക്കേണ്ടി വരും. അതല്ല, പറയുന്ന കാര്യം ക്ഷണത്തിൽ സംഭവിക്കും, അത് എൻ്റെ വീട്ടിൽ സംഭവിക്കും, എൻ്റെ വിഷയത്തിൽ സംഭവിക്കും, എൻ്റെ സഭയിൽ സംഭവിക്കും, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, എൻ്റെ ശരീരത്തിൽ സംഭവിക്കും. ഈ പറയുന്ന കാര്യം ഞങ്ങളിൽ നടക്കാനുള്ള കാര്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്നൊരു തോന്നൽ അകത്തുളവായാൽ, അങ്ങനെ ഉളവായാൽ അവിടെ യേശു പറയുന്നു, ആളുകൾക്ക് തോന്നി തുടങ്ങിയപ്പോഴേക്കും കർത്താവ് പെട്ടെന്ന് പാട്ടും നിർത്തി, പ്രാർത്ഥനയും നിർത്തി, സ്തോത്ര പ്രഭാഷണവും നിർത്തി എന്നല്ല, അവർക്ക് തോന്നുകയാൽ അവനൊരു ഉപമ കൂടി പറഞ്ഞത് എന്തെന്നാൽ, സാങ്കേതിക ഭാഷകളുടെ സ്തോത്രം അവതരണത്തെ കുറിച്ചൊരു പൊതുവായ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ യേശു ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന താലന്തുകളുടെ ഉപമ പറയാൻ വേണ്ടി വന്നതല്ല, അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി കുറിപ്പും കൊണ്ട് വന്നതല്ല. പിന്നെയോ ഇരിക്കുന്ന ആളുകളുടെ ആകാംക്ഷ കണ്ടപ്പോൾ, ഇരിക്കുന്ന ആളുകളുടെ മനോഭാവത്തിന്റെ തോന്നല് കണ്ടപ്പോൾ യേശു പറഞ്ഞതാണ് സക്കായുടെ വീട്ടിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഉപമ. ലോകത്തിൽ ഒരിക്കലും പറയാത്തത്, ലോകത്തിൽ ആരും കേട്ടിട്ടില്ലാത്തത്,
മഹാദൈവത്തിന്റെ തിരിഹൃദയത്തിനുള്ളത്, മറ്റൊരു സഭയോട് പറയാത്തത്, മറ്റൊരു ഭവനത്തിൽ പറയാത്തത്, മറ്റൊരു വ്യക്തിയോട് പറയാത്തത്, നിന്നോട് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ മനോഭാവത്തിന് പ്രാധാന്യതയുണ്ട്. കേൾക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ ആരിന്റെ അക്കാത്ത ദൂത്, ആരോടും പറയാത്തത്, ഒരു സഭയിലും പറയാത്തത്, കാനഡയിലെ ഒരു സഭയ്ക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ സാധ്യതയുണ്ട്. അതിന് കെടികെട്ടിയ പ്രസംഗികർ വന്നതുകൊണ്ട് കഥയില്ല. സ്തോത്രം, ഇരിക്കുന്ന ജനത്തിന്റെ മനോഭാവത്തിന് പ്രാധാന്യതയുണ്ട്. വചന ശുശ്രൂഷ ഒരു ടീം വർക്കാണ്. അതോടെ പറഞ്ഞ് ഞാൻ കുരുവാക്യം വായിക്കാൻ ഒരുങ്ങിയാണ്. ഒരു വൺ മാൻ ഷോ അല്ല. എത്ര മിടുക്കനാണെങ്കിലും എത്ര കലാകാരനാണെങ്കിലും വചന ശുശ്രൂഷ ഒരു ടീം വർക്കാണ്. ഇരിക്കുന്ന ജനവും പ്രഭാഷകനും കൂടി ഒരു മനസ്സാകുമ്പോൾ ആ ടീമിലേക്ക് കർത്താവും കൂടി ചേരുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവും കൂടി ചേരുക. എത്രയോ തെളിവ് അതിനുണ്ട്. ഞാൻ ഈ തെളിവുകൾ മാത്രം പറഞ്ഞു തന്നാൽ നമ്മുടെ ഗുരുവാക്യത്തിൽ കയറാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സും മനസ്സാക്ഷിയും കേൾക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കട്ടെ. ഇത് ദൈവവചനത്തിന്റെ വെളിപ്പാടാണ്. കർത്താവിന്റെ ആത്മാവും ഞങ്ങളോട് പറയുന്നതാണ്, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയാണ്, ദൈവത്തിന്റെ സ്വപ്നമാണ് എന്നുള്ള വലിയൊരു പ്രതീക്ഷയോടെ കർത്തൃസന്നിധി ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയാനുള്ളതെല്ലാം മറച്ചു വെക്കാതെ, ഒരുപക്ഷെ ഇന്ന് വരെ പറയാത്തത് ആവർത്തന വിരസത കൂടാതെ ആത്മാവിൽ നമ്മളോട് പറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ദൈവീക ചിന്തയിലേക്ക് നിങ്ങളെ സ്വതന്ത്ര ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ലൂക്കോസിന് സുവിശേഷം തന്നെ 9:28-29 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. പരിചിത വാക്യമായിരിക്കും. വിശദീകരിച്ച് വരുമ്പോൾ നമുക്ക് ആ വാക്യത്തിൽ നിന്ന് ഇന്നത്തെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന, ഉപവസിക്കുന്നവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ദൈവിക ആലോചന നിങ്ങൾക്ക് തരാൻ വേണ്ടി കർത്താവ് ഞാൻ ശരണപ്പെടുകയാണ്. ലൂക്കോസിന് സുവിശേഷം 9:28-29 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഏകദേശം 8 കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. രണ്ട് പുരുഷൻ, ഓക്കെ, അത്രയും വാക്യങ്ങൾ മതി. സ്തോത്ര, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ലൂക്കോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ 7 ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുവിന്റെ 7 നമ്മൾ ആ 7 കുറിച്ച് ഓരോ അവലോകനം ഞാൻ പെട്ടെന്ന് തരാം, എന്നിട്ട് ഈ വാക്യത്തിൽ വരാം. ഈ ഭാഗത്താണ് ദൂതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഭയ്ക്കുള്ള ആലോചനയുടെ, ദൈവദാസന്മാർക്കുള്ള ആലോചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കിടക്കുന്നത് ഈ പ്രാർത്ഥനയിലാണ്. എങ്കിലും ലൂക്കോസിന് സുവിശേഷത്തിൽ മാത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്തെ 7 പ്രാർത്ഥനകളെ ലൂക്കോസ് എന്ന് എഴുത്തുകാരൻ നോട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ദൈവദിനത്തെ കുറിച്ചൊക്കെ ഒരു അത്യാർത്ഥിയും അറിയാനുള്ള ആകാംക്ഷയും നാളെ ഇത് പ്രയോജനപ്പെടുന്നൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറോ ഡയറിയോ ഒക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെച്ച പ്രയോജനമാണ്. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിർബന്ധമല്ല, അത് അവരവരുടെ അഭിരുചി അനുസരിച്ച് ഇരിക്കും. അപ്പോ ലൂക്കോസിന്റെ എഴുത്തുകളുടെ പ്രത്യേകത, മറ്റു പലരും ഒരു കാഷ്വൽ ആയിട്ട് ഒരു പൊതുവായിട്ട് എഴുതിയ വിഷയങ്ങൾ ലൂക്കോസ് കുറച്ചുകൂടെ കൂലംകുക്ഷമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പൊ ഇത് ഈ യേശുക്രിസ്തു, ഇപ്പൊ നമ്മൾ അറിയാം മറുരൂപമല എന്ന് മലയാളികൾ വിളിക്കുന്ന അവിടെ പോയി യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അവിടെ വെച്ച് യേശു രൂപാന്തരപ്പെടുന്നു. രൂപാന്തരമല എന്നും മറുരൂപമല എന്നൊക്കെ മലയാളികൾ ആയിരിക്കുന്ന, അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ ഇല്ല എങ്കിൽ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. പഴയകാലം മുതൽ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാതാക്കളായിരിക്കുന്ന ആളുകൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് തന്നെ നമുക്ക് ഇനി വേറൊരു വാക്ക് മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറുരൂപമലയിലെ പ്രാർത്ഥനയാണ്. മറ്റ് സുവിശേഷകന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മർക്കോസ് 9 Matthew 17 ഈ ഭാഗങ്ങൾ പറയുന്നുണ്ട്. വായിക്കണ്ട, ഞാനത് ഓർമ്മപ്പെടുത്തുക. മർക്കോസിന്റെ സുവിശേഷം 9 മത്തായിയുടെ സുവിശേഷം 17 യേശു ഇവിടെ പോയതിനെ കുറിച്ച് പറയുന്നു. പക്ഷെ അവർ രണ്ടുപേരും എഴുതിയത് യേശു അവിടെ പോയത് പ്രാർത്ഥിക്കാനാണെന്ന് മർക്കോസ് എഴുതിയില്ല, മത്തായി എഴുതിയില്ല. അവർ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു സ്തോത്രം ഈ മലയിൽ പോയി എന്ന് എഴുതിയിരിക്കുന്നു. അതായത് 9:2 വായിച്ച് ഏൽപ്പിക്കാം. ഞാൻ പറഞ്ഞു വിടാം, നിങ്ങൾ സ്തോത്രം ശ്രദ്ധിക്കണമെന്നില്ല. ഞാൻ വേഗം പോകാം. 9:2 മർക്കോസ്. 6 കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു പോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. മർക്കോസ് എഴുതിയിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, യേശു ഒരു മലയിലേക്ക് പോയി രൂപാന്തരപ്പെട്ടു. എന്തിനാ പോയെന്ന് മർക്കോസ് അവിടെ എഴുതിയില്ല. മത്തായി അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. പതിനേഴാമത്തെ അധ്യായത്തിനകത്ത് മത്തായും പറയുന്നു, 17:1, ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂടി തനിച്ചൊരു ഉയരം മലയിലേക്ക് പോയി. അവരുടെ മുമ്പാകെ രൂപാന്തരം. അപ്പൊ ഇവർ രണ്ടുപേരെ എഴുതിയപ്പോ നമുക്ക് ആ ചിത്രത്തിന് ക്ലിയർ പിക്ചർ കിട്ടിയില്ല. യേശു ഉയർന്ന ഒരു മലയിലേക്ക് പോയി രണ്ടു മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് അവിടെ വെച്ച് അങ്ങ് രൂപാന്തരപ്പെട്ടെന്ന് എഴുതിയിട്ടുള്ളു. എന്നാൽ ലൂക്കോസ് ആണ് എഴുതിയത്, രൂപാന്തരപ്പെടാൻ പോയതല്ല. പിന്നെ എന്തിനാ പോയെ? ലൂക്കോസ് എഴുതി പ്രാർത്ഥിക്കാൻ പോയതാ. പ്രാർത്ഥിക്കാൻ പോയപ്പോ പ്രാർത്ഥനയിൽ യേശു രൂപാന്തരപ്പെട്ടതാ. അല്ലാതെ രാവിലെ കുളിച്ചു കുപ്പായിട്ട് തുണി മാറിക്കൊണ്ട് നേരെ രൂപാന്തരപ്പെടാൻ പോകുന്ന പറഞ്ഞ് പോയതല്ല. യേശു ദൈവമാണ്, സർവജ്ഞാനിയാണ്, കർത്താവിന്റെ അതിനെ കുറിച്ച് പ്ലാനുണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, യേശു അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ എന്ന് ലൂക്കോസ് പറയുന്നു. ഇനി മത്തായിയോ മർക്കോസോ മറുരൂപമലയുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യം, എത്രത്തോളം നേരം പ്രാർത്ഥിക്കണം രൂപാന്തരം വരാൻ, എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്തു, അതിനെക്കുറിച്ച് മത്തായിയും മർക്കോസും മിണ്ടുന്നില്ല. പക്ഷെ ലൂക്കോസ് പറയുന്നുണ്ട് യേശു ആ മലയിൽ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്തു. അതറിയണമെങ്കിൽ ലൂക്കോസ് 9:37 നോക്കണം. 9:37 പറയുന്നു, പിറ്റേന്നാൾ അവൻ മലയിൽ നിന്നിറങ്ങി വരുമ്പോൾ. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, പിറ്റേന്നാൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ. പിറ്റേന്നാൾ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഏറെക്കുറെ വായനാശീലമുള്ള ആളുകൾ, ഞാൻ LKG പിള്ളേരോടല്ലോ പറയുന്നത്, അഭ്യസ്തവിദ്ധരായിരിക്കുന്ന ജ്ഞാനമുള്ള ആളുകളോട് അതിന്റെ പേരിൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുന്ന വരികയല്ല. അപ്പൊ ആ വാക്കിൽ പിറ്റേന്നാൾന്ന് എഴുതിയതിന്റെ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഒരു ദിവസം യേശുവോട് സ്പെൻഡ് ചെയ്തു. ഉണ്ടല്ലേ പിറ്റേന്നാൾ എന്നുള്ള വാക്ക്, പിറ്റേന്നാളാണ് മലയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള ദൂതിന്റെ ബേസ്മെന്റ് എനിക്ക് അനിവാര്യമായിരിക്കയാൽ ആ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നെങ്കിലേ ഇന്നത്തെ ദൂതിന്റെ പ്രാധാന്യത നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ഓടി അങ്ങ് ചെന്നു, ധൃതി പിടിച്ച് സ്തോത്രം, പെട്ടെന്ന് അങ്ങ് ചെന്നു, ഒരു വായെടുത്തിട്ടങ്ങിയിരുന്നു, രണ്ടു വാക്ക് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ വേണ്ടി ധൃതി പിടിച്ച. രൂപാന്തരം ഒന്നും നടക്കുകയല്ല, അതിനുവേണ്ടി വെറുതെ മെനക്കെടുന്ന. പിന്നെ യേശു ആയിട്ട് പോലും രൂപാന്തരപ്പെട്ടപ്പോഴാണെന്ന് അറിയാം, ഒരു ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളത് നമ്മുടെ കൊച്ചു മനസ്സിനകത്ത് മലയാളി ഹൃദയത്തിനകത്ത് ആ രംഗം ഒന്ന് മനതാരി കണ്ട നല്ലതാ. യേശു രാവിലെ ഒരു പക്ഷേ 6:30 യാത്ര പറഞ്ഞ് ഇറങ്ങി എന്ന് വിചാരിക്കുക, ഒന്ന് അനുമാനിക്കാൻ വേണ്ടി. ബാക്കി 8-9 താഴെ നിർത്തിയിട്ട് 2-3 കൂട്ടിക്കൊണ്ട് പോവുക. നടന്ന് നടന്നൊരു 11 ആയപ്പോഴത്തേക്ക് ഒരു പക്ഷേ സ്തോത്രം മറുമലയിലെത്തിക്കാം. പത്രോസിനോടൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ അവരിരുന്ന് ഉറങ്ങി, അവർ പിന്നെ സ്ഥിരം ഉറങ്ങുന്നവരവരിക്കട്ടെ. യേശു സ്തോത്രം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരു 11 മുതൽ യേശു എഴുന്നേക്കാതെ പ്രാർത്ഥിച്ചു 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 പ്രാർത്ഥിച്ചു. ചിലപ്പോൾ അന്ന് വൈകുന്നേരമായി കാണും, സന്ധ്യയായി കാണും, ആ സമയമായപ്പോഴേക്കുമാണ് മല തിളങ്ങാൻ തുടങ്ങി. ബൈബിളിലെ മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഇലൂമിനേറ്റ് ചെയ്തു. ഇലൂമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സ്തോത്രം. അതുപോലെ മല യേശു നിന്ന് കത്തുകയാണ്, യേശു മുഖം ശോഭിക്കുകയാണ്. യേശു നിന്ന് കത്തുമ്പോൾ, ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ മിന്നത്തില്ലേ? മറുരൂപമലയിലെ ഇരുട്ട് മൂടുന്ന പ്രത്യേക സമയത്ത് യേശു തേജസ്സോടെ അവന്റെ മുഖത്തിന്റെ പ്രഭാവം മാറുന്ന സമയത്ത് നിന്ന് മിന്നാൻ തുടങ്ങി. ഈ ഉറങ്ങിയിരുന്നവർ ഈ അതാ അസാധാരണ വെളിച്ചം കണ്ടായിരിക്കാം കണ്ടും തിരുമ്പി എഴുന്നേറ്റത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം, ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, 7 പ്രാർത്ഥനയൊക്കെ ഞാൻ പറയാം, പക്ഷെ എന്റെ ഉള്ളടക്കത്തിലേക്ക് വരിക. സ്തോത്ര ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ കൂട്ടുമ്പോൾ ആളിന് രൂപാന്തരം വരും. പ്രാർത്ഥന കേവലം നമ്മുടെ ശരീരത്തിന്റെ നീരോ വേദനയോ കുഴിനകമോ അരിമ്പാറയോ മാറാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥനയെ കാണേണ്ടത്. പ്രാർത്ഥന സ്തോത്രം നമ്മളെ മാറ്റണം. നമ്മളെ മാറ്റുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലേക്ക് ഈ ഉപവാസ പ്രാർത്ഥനയോടുകൂടി സഭയെ കർത്താവ് കൈപിടിച്ച് നടത്തുക. ഒരുപക്ഷെ സൂമിലിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണോന്നറിയില്ല, പക്ഷെ പ്രാർത്ഥനയെ അസാധാരണ സംഭവമായി, പ്രാർത്ഥന കൊണ്ട് അചഞ്ചലമായ മാറ്റം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് റിട്ടേൺ ലൈഫിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ ദൈവമായ കർത്താവ് തിരക്കുകളിൽ നിന്ന് ഒഴിച്ചുമാറി അവസരങ്ങൾ ഒരുക്കി തരുന്ന ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ സമയം പാഴാക്കരുത്. ആരോടൊക്കെയോ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. നിങ്ങളുടെ സാഹചര്യങ്ങളെ അല്ല, നിങ്ങളുടെ സിറ്റുവേഷനെ അല്ല, നിങ്ങൾ ഇരിക്കുന്ന വീടിന്റെ ശോത്രം മെഷർമെന്റ് കൂട്ടാനല്ല, നിങ്ങളുടെ സഭാഹോളിന്റെ കെട്ടുമൊട്ടും മാറ്റാനല്ല, എന്നെയും നിങ്ങളെയും മാറ്റാൻ പര്യാപ്തമായതാണ് പ്രാർത്ഥന എന്ന് അനുമനാഥൻ തെളിയിച്ചു. ആ പ്രാർത്ഥനയിലേക്ക് ദൈവം ചിലരെ ക്ഷണിക്കുകയാണ്.
രൂപാന്തര പ്രാർത്ഥനയിലേക്ക്, ആളെ മാറ്റുന്ന പ്രാർത്ഥനയിലേക്ക്, മുഖം മാറുന്ന പ്രാർത്ഥനയിലേക്ക്, തേജസ് വർദ്ധിക്കുന്ന പ്രാർത്ഥനയിലേക്ക്, ആ പ്രാർത്ഥനയിലേക്ക് ദൈവം തമ്പുരാൻ ചിലരെ അടുപ്പിച്ചു നിർത്തിയിട്ടാണ് ഈ പ്രാർത്ഥനകളുടെ അവസാന ദിവസങ്ങളിൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ ശുശ്രൂഷിച്ച ഈ പ്ലാറ്റ്ഫോമിൽ സ്തോത്രം. ഈ അവസാന ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാൻ പറഞ്ഞ ദൂതിലേക്ക് കടന്നു വരുന്നത്, സ്തോത്ര ഹല്ലേലൂയ. ലൂക്കോസിന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലല്ലോ, സ്തോത്രം. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ആരംഭം 1:3 നോക്കിയാൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത. 1:3 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കർത്തൃദാസന്മാരൊക്കെ കൂടി ഉള്ളതിന്റെ വലിയ അനച്ചില് ഇങ്ങനെ വിശദീകരിച്ചു പോകുന്നു കേട്ടോ. 1:3 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, തയോഫിലോസ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം എഴുതുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പറയാണ്, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടത്, അത് കൃപമായി എഴുതുന്നത് നന്നാദി മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പോ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? 1, തയോഫിലോസിനോട് പറയാണ്, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വിഷയങ്ങൾ അഥവാ നീ കേട്ടിരിക്കുന്ന വിഷയം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്, ആ വിഷയങ്ങളെ കുറിച്ച് നിനക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ, ആ ധാരണ കിട്ടിയിരിക്കുന്ന വിഷയങ്ങളുടെ നിശ്ചയം നീ അറിയണം. അപ്പൊ ലൂക്കോസിന്റെ എഴുത്തിന്റെ പ്രത്യേകത ഇത് നിശ്ചയം അറിയിക്കാനുള്ള സ്വതന്ത്ര എഴുത്താണ് എന്ന് പറഞ്ഞാൽ, നിശ്ചയം അറിയിക്കുക എന്ന് പറഞ്ഞ ഒരു വിഷയത്തിന്റെ നിശ്ചയം, ഒരു കാര്യത്തിന്റെ അതിന്റെ ശരിക്കുമുള്ള ഒറിജിനൽ നിശ്ചയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോ നിങ്ങൾ കാനഡയിൽ ഇരിക്കും, പേടിക്കൊന്നും ചെയ്യരുത്. ഉദാഹരണം പറയുക, അപ്പൊ പെട്ടെന്ന് രാവിലെ ടി വി ഓൺ ചെയ്യുമ്പോൾ, മലയാളം ചാനൽ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ടി വി കാണുവാണ് കേരളത്തിൽ ഭൂകമ്പം എന്ന് ഫ്ലാഷ് ന്യൂസ് കാണാതിരിക്കുന്നു. നിങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് കാനഡ ചെന്നിരിക്കുന്നവർ, ചില തിരുവല്ലക്കാർ കാണും, ചില തിരുവനന്തപുരംകാർ കാണും, ചില മലപ്പുറംകാർ കാണും, ചില കോഴിക്കോട് കാണും, ചില കാസർഗോഡ് കാണും, ഇങ്ങനെ പലയിടത്തും ചെന്നിരിക്കുന്നവരാണ്. അപ്പൊ കേരളത്തിൽ ഭൂകമ്പം എന്ന് അറിയുമ്പോൾ അത് മാത്രം ഇങ്ങനെ ഫ്ലാഷായിട്ട് എഴുതി കാണിക്കുവാണെങ്കിൽ വാർത്തയുടെ നിശ്ചയമായില്ല. വാർത്തയുടെ നിശ്ചയം വരണമെങ്കിൽ പുറകെ നമ്മൾ കാത്തിരിക്കണം. റിപ്പോർട്ടേഴ്സ് വരും, സ്തോത്രം, വീഡിയോഗ്രാഫേഴ്സ് വരും, എന്നിട്ട് അവര് എവിടെയാണ് ഭൂകമ്പത്തിന്റെ കേന്ദ്രം, അത് സ്തോത്രം കാസർഗോട്ടിലാണോ അല്ലെങ്കിൽ കോട്ടയത്താണോ എവിടാന്നുള്ളത് വരുമ്പോഴാണ് നിശ്ചയം വരുന്നത്. നമ്മുടെ ആകാംക്ഷ, എന്റെ വീട് അവിടെ ഉണ്ടായിരുന്നു, അത് ഉണ്ടിയാടിയോ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വല്ലതും പറ്റിയോ, അതാണ് നമുക്ക്, നമ്മൾ കേരളത്തിലവിടെന്ന് അറിയല്ല. വാർത്തയുടെ നിശ്ചയത്തിലേക്ക് വരണമെങ്കിൽ കേരളത്തിൽ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, എവിടെയാണ് സംഭവം നടന്നത്, ആൾനാശമുണ്ടോ, കെട്ടിടങ്ങൾക്ക് നാശം വന്നോ, എത്ര കോടി രൂപയുടെ നഷ്ടം പറ്റിയിട്ടുണ്ട്, എന്താണ് സ്ഥിതി, എവിടാണ് അതിന്റെ പ്രഭാവം, ഇതൊക്കെ തെളിഞ്ഞു വരുമ്പോഴാണ് ഒരു വാർത്തയുടെ നിശ്ചയം തെളിയുന്നത്. സ്തോത്രം, ഒരു മറെ പോയി രൂപാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ നിശ്ചയം വന്നില്ല. അതാണ് മർക്കോസും മത്തായി എഴുതിയപ്പോൾ അവരെ കുറ്റം പറയുകയല്ല, സ്തോത്രം, നമ്മളെക്കാൾ നല്ലവരാണ് അവർ. പക്ഷെ കാര്യം ഞാനിത് പറഞ്ഞു വരുമ്പോൾ തെളിയിച്ചു പറയുകയാണ്, അവര് അതിന്റെ നിശ്ചയം എഴുതിയില്ല. അവർ പറഞ്ഞു യേശു മറെ പോയി രൂപാന്തരപ്പെട്ടു, അങ്ങനെ എഴുതിയപ്പോ സംഭവം വന്നില്ല, കേരളത്തിൽ ഭൂകമ്പം എന്ന് പറഞ്ഞു ഹെഡ്ലൈൻ മാത്രമേ വന്നുള്ളൂ. പക്ഷെ ലൂക്കോസ് തന്നെ നിശ്ചയം കൊണ്ടു എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്. ചുമ്മാ മലയെ കയറിയ അത് എഴുതിയില്ലായിരുന്നെങ്കിൽ ആൾക്കാരെല്ലാം കൂടി എന്ത് ചെയ്യുന്നറിയാം, ഈ മലയെ പോയി നിൽക്കും, രൂപാന്തരം വരും. അങ്ങനെ കേരളത്തിൽ എത്രയോ പറ്റി പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും മുഴുവൻ ഉണ്ടായത് ആരാണ്ട് എന്തോ പറഞ്ഞു, എല്ലാരും കൂടി കെട്ടും കെട്ടി അവിടെ പോയി, സ്തോത്രം, കാര്യം നടന്നില്ല. അവിടെ പോയി ആ മലയിൽ വേര് കെട്ടി അവിടെ ബോർഡും വെച്ച് തീർത്ഥാടന കേന്ദ്രം പുണ്യമല എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ചെല്ലുന്നവർക്ക് രൂപാന്തരം വരുമോ, വരികയല്ല. അവിടെ എന്ത് നടന്നു എന്ന് പറയണം, അപ്പോഴാണ് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത്. സ്തോത്രാലയ. അപ്പൊ ഇവിടെ 1 കാര്യം അദ്ദേഹം എഴുതിയത് അതിന്റെ നിശ്ചയം പുറത്തു കൊണ്ടു. 2 കാര്യം, സ്തോത്രാലലുയ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് ക്രമമായി എഴുതുന്നത് കണ്ടോ. അപ്പൊ 2 അദ്ദേഹത്തിന്റെ പ്രത്യേകത, കാര്യങ്ങൾ ക്രമമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, ക്രമമായിട്ട്. അതായത് അദ്ദേഹത്തിന്റെ സുവിശേഷത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത്, ചാടിക്കേറി യേശു ഇങ്ങ് വന്നു എന്ന് പറയുകയല്ല ചെയ്തത്, ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ആമുഖം എലിസബത്തും സക്കരിയാവുമ അവരിൽ നിന്ന് ഒരു ക്രമമുണ്ട്. നമ്മുടെ കുടുംബചരിത്രം എഴുതുവാണെങ്കിൽ ക്രമമുണ്ട്, നമ്മുടെ സഭയുടെ ഒരു സുവിനീർ ഇറക്കുകയാണ്, 25 15 ഒരു ചരിത്രം ഇറക്കുവാണെങ്കിൽ ഒരു ക്രമമുണ്ട്, എവിടെന്നാ തുടങ്ങേണ്ടത്. 2021 കൊറോണ കാലത്ത് 7 നിങ്ങൾ ഉപവാസം ഇരുന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്, അല്ലല്ലോ, അതൊരു ക്രമമല്ലല്ലോ, അതൊക്കെ ഇതിന് പെട്ട ഒരു കാര്യമല്ല. അപ്പൊ ഒരു ക്രമം വരണമെങ്കിൽ എവിടെന്ന് വരണം, അവിടെന്ന് വരണം. അപ്പൊ ലൂക്കോസിന്റെ എഴുത്തിന്റെ 2 പ്രത്യേകത, അവിടെ ക്രമമായിട്ട് എഴുതി, യേശു വരുന്നതിനേക്കാൾ മുമ്പ് സ്വപ്നം പുരോഗതി ശുശ്രൂഷ ചെയ്തു വന്നൊരു കുടുംബം ഉണ്ടായിരുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു, അവർ കുറെ കാലം പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുക,
അങ്ങനെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന് ദൂതന അവരെടുക്ക വന്നു, നിങ്ങൾക്ക് സന്തതി ഉണ്ട്, അവനെ കുറിച്ച് ഉദ്ദേശം വന്നു. അങ്ങനെ യോഹന്നാൻ ജനിച്ചു, യോഹന്നാൻ വഴികാട്ടിയായിരുന്നു, പ്രവാചകൻ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ യോഹന്നാൻ വന്നു, അതിന് പിന്നാലെ യേശു വന്നു. എത്ര ക്രമമായിട്ട് എഴുതിയിരിക്കും. നീ അങ്ങോട്ട് പോകുമ്പോഴല്ല നിങ്ങൾ ആ രീതിയിൽ തന്നെ നോക്കണം. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. മൂന്നാമത്തെ കാര്യം പറയുന്നു, സകലതും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എഴുതിയതാണ്. നാലാം വാക്യത്തിൽ പറഞ്ഞത് എങ്ങനെയാണ്? സൂക്ഷ്മമായി പരിശോധിച്ചെഴുതിയതാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് ഉണ്ട് അദ്ദേഹത്തിന്. അതായത് ഡോക്ടർ ആയിരുന്നു ശോത്രം. എന്തെങ്കിലും കേട്ടു, കേട്ടത് മുഴുവൻ കൂടി എഴുതി വെച്ചെന്നുള്ളതല്ല. യേശു ക്രിസ്തുവിന്റെ സഹയാത്രികനല്ലായിരുന്നു ലൂക്കോസ്. അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അല്ലെങ്കിൽ അന്വേഷണം നടത്തി എഴുതിയതാണ്. പക്ഷെ അയാൾ കൂലംകുക്ഷമായി പരിശോധിച്ചു, അങ്ങനെ എഴുതി. അതുകൊണ്ടാണ് മത്തായിയും മർക്കോസും പറയാത്ത രീതിയിൽ മറിയോമലയും നല്ല ഏത് വിഷയത്തെയും ലൂക്കോസ് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ അവതരിപ്പിക്കും. ഞാൻ ഇന്നലെ എത്ര പറഞ്ഞെന്നറിയാം, ചുമ്മാ ആറരയാക്കാൻ അല്ലെ ഒരു മണിക്കൂർ തയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഇന്നത്തെ സമയത്ത്. സ്തോത്രം. ഇത് നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ, നമ്മളൊരു കാര്യം പറയുമ്പോൾ, അവിടെ ഒരു കാര്യം പ്രസംഗിക്കുമ്പോൾ ലൂക്കോസിന്റെ മാതൃകയൊക്കെ ഫോളോ ചെയ്യുക. കേൾവിക്കാർക്ക് കൃത്യമായി നിശ്ചയം കിട്ടുക. യേശുവിന്റെ ക്രൂശിനെ പ്രസംഗിച്ചാൽ എന്താണ് ക്രൂശ്, അവിടെ എന്താ നടന്നത്, സ്തോത്രം, അവിടെ എന്താ സംഭവിച്ചത്, അതുകൊണ്ട് എന്താ ഗുണം, ആ നിശ്ചയം അത് ക്രമമായി പറയുക. അത് ശരിക്കും പരിശോധിച്ച് പഠിച്ച് ഗ്രഹിച്ചിട്ട് പറയുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ആളുകൾ അമ്പരന്ന് പോകും, അവരുടെ വിടുതൽ നടക്കും, ജാതികൾക്ക് മനസ്സിലാകും യേശു ആരാണെന്ന്. ശോത്ര കർത്താവിനെ കുറിച്ച് ഞാൻ സഭയ്ക്ക് ദൈവദാസന്മാർക്ക് ഒരു പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഈ മൂന്നേ നാലേ വാക്യങ്ങൾ ആത്മാവിൽ കൈമാറുകയാണ്. സമയം കഴിഞ്ഞിട്ടില്ല. സ്വർഗം പറയുന്നു, ഇനിയും നിന്റെ ശുശ്രൂഷയുടെ മേൽ, ഇനിയും ഈ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ദൈവ വചനം കൈകാര്യം ചെയ്യാൻ മനസ്സുള്ളവരോട്, ദൈവത്തിന്റെ കൃപയെ കൈകാര്യം ചെയ്യാൻ മനസ്സുള്ളവരോട് പരിശുദ്ധാത്മ പറയുന്നു, ചില കാര്യങ്ങൾ ക്രമമായി കൈകാര്യം ചെയ്യാൻ, ചില കാര്യങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ, ഒരു അഭിഷേകം, ഒരു നിയോഗം ഈ പ്രാർത്ഥനയിൽ ആരുടെയൊക്കെയോ മേൽ ദൈവം പകരുകയാണ്. ദൈവം പകരുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ആളുകൾ കാത്തു നിൽക്കട്ടെ. കാരണം ഇതുപോലത്തെ ഒരു ക്രമീകൃതമായിരിക്കുന്ന മൂവ്മെന്റ് ദൈവമായ കർത്താവ് സഭയ്ക്ക് തരുന്നു. ഞാൻ വെറുതെ ചരിത്രം പറയുകയല്ല, ഇതിനകത്തൊരു ദൂതുള്ളത് കൊണ്ട് സ്വർഗം എന്നെ ആ വഴിക്ക് മൂന്നാം വാക്യത്തിലേക്ക് അവിടെ ഒന്നും കയറാതെ ഞാൻ നേരെ സ്തോത്രം 9 വന്നതാണ്. പക്ഷെ അവിടെയൊക്കെ വീണ്ടും എന്നെ ഓർപ്പിക്കുന്നതിന്റെ കാര്യം, പരിശുദ്ധൻ പറയുന്നു, നിശ്ചയം കൊടുക്കുന്ന ചില ശുശ്രൂഷകൾ ജനങ്ങളെ മുഴുവൻ തെളിയിക്കുന്ന വീണ്ടും ദൈവാത്മ പറയുന്നു, നിനക്ക് നിശ്ചയം കിട്ടാത്ത ചില ജീവിത രഹസ്യങ്ങൾ, നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ചില കുടുംബങ്ങൾ ജീവിതത്തിന് സ്വപ്നം തച്ചുടഞ്ഞ് എങ്ങോട്ടാ പോകണ്ടേന്നറിയാതെ പലരുടെ അടുക്ക പോയിട്ട് നടക്കാത്ത വിഷയങ്ങളുമായി കാനഡയിലൂടെയോ ടൊറോണ്ടോയിലൂടെയോ കറങ്ങി നടക്കുന്നവരെ പിടിച്ചിരുത്തി അവരുടെ ജീവിതത്തിന് നിശ്ചയം എന്താന്ന് തെളിയിക്കാൻ, അതിനെ വ്യക്തമാക്കി കൊടുക്കാൻ മറ നീക്കുന്ന ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ്. ആർക്കാണെന്ന് എനിക്കറിയില്ല, സ്വർഗം പറയുന്നു അത് സഹോദരനോ സഹോദരിക്കോ അമ്മയ്ക്കോ അപ്പനോ ആർക്കാണെങ്കിലും സ്വർഗം പറയുന്നു, മറ നീക്കി ജനത്തിന്റെ വിഷയങ്ങളെ മൂടിയിട്ടിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഇന്നത്തെ ശുശ്രൂഷ മുതൽ ഒരു മറ നീങ്ങട്ടെ. എത്ര പേര് പ്രതീക്ഷിക്കുന്നു? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ക്ഷണത്തിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ദർശനം കാണുന്നവളാണെങ്കിൽ, പ്രവചിക്കുന്നവനാണെങ്കിൽ, പ്രവചിക്കുന്നവളാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പാമടക്കി വെക്കുകയല്ല, കൃത്യമായ ഒരു നിശ്ചയം. ദൈവം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു, ദൈവം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ദൂതുകേക്ക് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്നത് നിശ്ചയമായും സൂക്ഷ്മമായും പരിശോധിച്ചും പഠിച്ചും ചില കാര്യങ്ങൾ ജനത്തിന് കൈമാറ്റം നടത്താൻ ദൈവം പ്ലാൻ ചെയ്യുന്നു. അത് സഭയോട് അറിയിക്കാൻ ഈ സന്ദേശം വാഹകൻ എന്ന നിലയ്ക്ക് സ്വർഗം എന്നെ നിർബന്ധിക്കുന്നു. ആ കാര്യം ഞാൻ പറയുന്നു, എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയോ സ്വതന്ത്രം ചെയ്യോ, സ്വതന്ത്രം നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക. എന്നിട്ട് പറയുക, കർത്താവേ, ഒരുപാട് പേർക്ക് ജീവിതത്തിന്റെ നിശ്ചയമില്ല, അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, ലക്ഷങ്ങൾ മുടക്കി സ്വതന്ത്രം പല കാര്യങ്ങൾ ചെയ്തിട്ട് എവിടെയാകും എന്താകുമെന്ന് അറിയില്ല. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും അനിശ്ചിതത്വം, പലരും നെഞ്ചു തിരുമ്പി ചോദിക്കുക, എന്റെ കർത്താവേ ഞങ്ങൾക്ക് എന്ത് പറ്റി, ഞങ്ങൾ എന്തോ ചെയ്തിട്ടാ. നിഷ്കളങ്കരും പരമാർത്ഥികളുമായി പ്രാർത്ഥിക്കുന്ന അപ്പന്റെ അമ്മയുടെ മക്കളായി ജനിച്ചു വളർന്ന് ഇന്നായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി കറങ്ങി നടക്കുന്ന ചില ആൾക്കാരെ പിടിച്ചിരുത്തി പ്രവചിക്കാനല്ല, അവരുടെ ജീവിതത്തിന് നിശ്ചയം തെളിയിച്ചു കൊടുക്കാൻ ഒരു പ്രത്യേക വരം ഈ ഇരിക്കുന്ന ജനത്തിൽ ആർക്കൊക്കെയോ ദൈവം കൈമാറുന്നുണ്ട്. നിങ്ങളിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അത് ക്ഷണത്തിൽ എന്റെ ജീവിതത്തിൽ നടക്കും, എന്റെ പ്രാർത്ഥനയിൽ നടക്കുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ എങ്ങനെയെങ്കിലും ദൈവസന്നിധി നിന്ന് പ്രതികരിക്കാൻ മനസ്സ് വെക്കുക. സ്തോത്രം പറഞ്ഞോ, കരമുയർത്തിയോ, ഹല്ലേലൂയ പറഞ്ഞോ, കരമടിച്ചോ, എങ്ങനെയെങ്കിലും നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തോട് ആത്മാവിൽ പ്രതികരിച്ചോ, സ്വർഗം അത് കാണുന്നുണ്ട്. ദൈവം പറയുന്നു, നിശ്ചയം കിട്ടാത്ത ചില വിഷയങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്വർഗം മറകീറിക്കളയ. നിനക്ക് പിടികിട്ടാത്ത ചില വിഷയങ്ങൾ, നിനക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ സഭയ്ക്കകത്തുള്ള ജനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സാത്താൻ മറച്ചിട്ട പിശാച് കെട്ടിയടച്ച ചില വിഷയങ്ങൾ അതിനപ്പുറം എന്താണ് ഇതുവരെ തെളിയാത്തത് ദൈവം തെളിയിക്കുമെന്ന് സ്വർഗം ദൂത് പറയുകയാണ്. ഏതൊക്കെ വിഷയത്തിലാണോ മറകടക്കുന്നത് അത് ദൈവാത്മാവ് ഈ പ്രാർത്ഥനയിൽ കീറി മാറ്റട്ടെ, കീറി മാറ്റട്ടെ. ഇനി എത്ര നാൾ ഈ അനിശ്ചിതത്വമുണ്ട്? ഇനി എത്ര നാൾ ഈ ഭാരമുണ്ട്? ഞാൻ ലോകത്തിന് സംഭവമല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തെയാണ് ഫോക്കസ് ചെയ്തു. കർത്താവിന്റെ ആത്മാവ് പറയുന്നത്, സ്തോത്രം, നിങ്ങൾ സവിസ്തരം മനസ്സിലാക്കുക, ദൈവസ്ഥനയിൽ മനസ്സ് വെക്കുക. ദൈവം അതൊരു ദൂതായി സ്തോത്രം തരുന്നു. 1:3-4 ശുശ്രൂഷയിൽ, പ്രാർത്ഥനയിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളിൽ ഭയങ്കര മാറ്റം വരും. പ്രാർത്ഥന 7 ദിവസം കൊണ്ട് നിർത്തരുത്. ഇത് നിങ്ങളെ ശീലിപ്പിച്ചു. ഇനി നിങ്ങൾ യോഗമായിട്ടൊന്നും സഭ വെച്ചില്ലെങ്കിലും നിങ്ങൾ ടൈം എടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പല കാര്യങ്ങളും തെളിയും. നിങ്ങളുടെ കൂടെ ഒരാളിരുന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് ബോധ്യപ്പെടും, ഈ പ്രാർത്ഥന ജൽപ്പനമല്ല, ഇത് ഞങ്ങളുടെ പ്രാർത്ഥന പോലത്തെ പ്രാർത്ഥനയല്ല. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം എന്റെ രഹസ്യമാണ്, ആരും പറയാത്തതാണ് സ്തോത്രം എന്ന് അവർക്ക് കൂടെ ഇരിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രാർത്ഥനയും ശുശ്രൂഷയും തെളിഞ്ഞു വരുന്നത് കർത്താവിന്റെ ആത്മാവ് പറഞ്ഞത് ഞാൻ അതുപോലെ പറഞ്ഞു. ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട് വിശദീകരണത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ 7 പ്രാർത്ഥനകൾ, ഞാൻ 7 പ്രാർത്ഥനകൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള വ്യക്തിപരമായ ദൂതെല്ലാം അതിനകത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ 7 പ്രാർത്ഥനകളെ കുറിച്ച് വേഗത്തിൽ പറയുകയും ഒപ്പം സ്തോത്രം അവസാനം ഞാൻ വായിച്ച ഭാഗത്ത് നിന്ന് 2 കാര്യങ്ങളും പറഞ്ഞ് സ്തോത്രം നിങ്ങൾക്കുള്ള പേഴ്സണൽ ദൂതൊക്കെ തന്ന ഇത് വിശദീകരിക്കുമ്പോൾ ദൂതെല്ലാം വന്നുകൊണ്ടിരിക്കും. ഉണ്ട് സ്തോത്രം, നിങ്ങൾ ശ്രദ്ധയോടെ ഒരു വാക്ക് പോലും വിടാതെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. 3:21 ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ 7 പ്രാർത്ഥന, യേശു ജീവിതത്തിൽ ആകപ്പാടെ 7 പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് നിങ്ങൾ ധരിക്കരുത്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ലൂക്കോസ് യേശുവിന്റെ അനേക പ്രാർത്ഥനകളിൽ അതിപ്രധാനമായ സെലക്റ്റീവായ 7 പ്രാർത്ഥനകൾ എഴുതിയിട്ടുണ്ട്. ആ 7 പ്രാർത്ഥനയാണ് നിങ്ങളോടുള്ള ദൂതായിട്ട് പ്രധാനമായിട്ടും വിശദീകരിക്കാൻ ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ പ്രേരണ തരുന്നത്. ഞാൻ ആ 7 പ്രാർത്ഥനകളിലേക്ക് പോവുകയാണ്. ലൂക്കോസ് എഴുതിയ യേശുവിന്റെ 1 പ്രാർത്ഥന 3:21 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശു സ്നാനമേറ്റു. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി. നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രാർത്ഥന ലൂക്കോസ് എഴുതിയിരിക്കുന്നത് ഇവിടെയാണ്. എന്താണ് സ്തോത്രം ലൂക്കോസ് ഇവിടെ എഴുതിയത്? ആ വാക്ക് ഇങ്ങനെയാണ്, 1 പ്രാർത്ഥന യേശു സ്നാനമേറ്റ അനന്തരം മുകളിലേക്ക് കയറിയപ്പോൾ. അവിടെ നിങ്ങൾ ചില പതുക്കെ വരണം, എന്നാലേ നമ്മൾ ചില സൂക്ഷിച്ചു വായിച്ചെങ്കിലേ ലൂക്കോസിന്റെ എഴുത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇവിടെ എഴുതിയിരിക്കുന്നതാണല്ലോ, ജനമെല്ലാം സ്നാനമേക്കിയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കും. അവിടെ 1-2 കാര്യങ്ങൾ പറയാം. ഈ യോഹന്നാന്റെ കൈക്കീഴ് മാനസാന്തര സ്നാനമേക്കാൻ വന്നവരെല്ലാം മാനസാന്തരം എന്ന് കേട്ടപ്പോൾ യോഹന്നാൻ സ്നാനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചാടി ഇറങ്ങി സ്നാനപ്പെട്ടു. പക്ഷെ എല്ലാവരും സ്നാനപ്പെട്ടിട്ട് ഞാൻ ആ വാക്യത്തെ ഇമാജ് ചെയ്യുന്നു, സ്നാനപ്പെട്ടിട്ട് ഒരു പക്ഷെ വെള്ളത്തിൽ നിന്ന് കയറി മാറാൻ വേറെ തുണി ഉണ്ടായിരുന്നെങ്കിൽ തുണി മാറി തലയും തോർത്തി അവരെല്ലാം വന്ന വഴിക്ക് അങ്ങ് പോയി. എന്നാൽ യേശു ഒരു മാതൃക കാണിച്ചു, സ്നാനപ്പെട്ടിട്ട് തലയും തോർത്തി തുണിയും പിഴിഞ്ഞ് അങ്ങ് പോകരുത്. സ്നാനപ്പെട്ടിട്ട് യേശു അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. യേശു എന്നും വ്യത്യസ്തനാണ്, എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്യുന്നവനല്ല. എല്ലാരും സ്തോത്രം എന്തെങ്കിലും ചെയ്തു അത്രേ ഉള്ളൂ, പക്ഷെ യേശു കുറച്ചുകൂടെ അധികം ചെയ്യുന്നവനാണ്. സ്നാനമേറ്റത് തന്നെ ഭയങ്കര കാര്യം, അതിന് 1000 സ്തോത്രം ചെയ്യുന്നു. കാരണം ഭൂതന്റെ നാട്ടിൽ ഇതൊന്നും വലിയ താല്പര്യമില്ലാതെ ഒരു മതചടങ്ങായിട്ട് സ്തോത്രം ഒരു പൊളിറ്റിക്കൽ മൈൻഡിൽ സ്തോത്രം യഹൂദനെ കൊണ്ടു നടക്കുമ്പോൾ, അന്നത്തെ നേതൃത്വം കൊണ്ടു നടക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകന്റെ രംഗപ്രവേശനത്തോടുകൂടെ മാനസാന്തരത്തെ പ്രസംഗിച്ചപ്പോൾ ഒരു ന്യൂനപക്ഷം സ്നാനപ്പെടാൻ വന്നല്ലോ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. എന്നാൽ ആ സ്നാനപ്പെട്ടു എന്നുള്ള കടമ കൊണ്ട് പരിപാടി നിർത്തരുത്. സ്നാനപ്പെട്ടിട്ട് യേശു ഒരു കാര്യം ചെയ്തു, മറ്റൊരാരും അത് ചെയ്താട്ട് എഴുതിയിട്ടില്ല. സ്നാനപ്പെട്ട എല്ലാവരും കയറി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന എഴുതിയിട്ടില്ല. അവരാരും ചെയ്യാത്തത് യേശു ചെയ്യും. അതെന്താ? മോളിൽ വന്നിട്ട് സ്നാനപ്പെട്ടിട്ട് മോളിൽ കയറി നിന്ന് 2 കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ പ്രാർത്ഥനയിൽ സംഭവിച്ച 3 കാര്യങ്ങൾ
അവിടെ എഴുതിയിരിക്കുന്നു. എന്താണ് ആ പ്രാർത്ഥന സംഭവിച്ച മൂന്ന് കാര്യങ്ങൾ? ഒന്ന്,
പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു.
നിന്നോട് പറയാം, പതിവ് ചടങ്ങിനപ്പുറം ഇന്ന് മൊത്തം പറയുന്നത് അതാണ്. പതിവിനപ്പുറം ദൈവം പറയുന്നത് അനുസരിച്ചിട്ടൊരു പ്രാർത്ഥന, ദൈവത്തിന്റെ ആലോചനയാണ്. യോഹന്നാന്റെ സ്നാനം എന്നൊക്കെ വേറെ ഈ ലൂക്കോസ് തന്നെ എഴുതിയിട്ടുണ്ട്.
ദൈവം നമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും.
നിങ്ങളോട് ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ, അതിപ്പോ സ്നാനം മാത്രമൊന്നുമല്ല, എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞത് അനുസരിച്ചിട്ട് പ്രാർത്ഥിച്ച ഭയങ്കര പവറാണ്. പറഞ്ഞത് അനുസരിക്കാതെ നമ്മൾ ആരെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചാലും എന്നും അടഞ്ഞു കിടക്കും. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത് ചെയ്യരുത്. ദൈവം എനിക്ക് ഉപദേശം തന്നിട്ടുണ്ട്, നീ ഒരു എക്സ്ട്രാ ഓണറിയാ. എല്ലാരും ജനിച്ച പോലെ അല്ല നീ ജനിച്ചത്. എല്ലാവരുടെയും മക്കളെ പോലെ നിന്റെ മക്കളെ വളർത്തരുത് എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ അങ്ങ് ചെയ്തിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി.
ആ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു.
ഞാൻ പറയട്ടെ, സ്വർഗം എപ്പോഴും ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ തുറന്നു കിടക്കും പോലെ തുറന്നു കിടക്കുന്ന ഒരു സംഭവമല്ല. സ്തോത്ര ഹല്ലേലൂയ.
സ്വർഗം തുറക്കാനുള്ള പാസ്വേഡാണ് പ്രാർത്ഥന.
പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ ടെർമിനോളജി ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ആധുനിക തലമുറയ്ക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ എല്ലാത്തിനും പാസ്വേഡാണ്.
സ്തോത്ര ഹല്ലേലൂയ.
കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സഹോദരൻ വീട് വെക്കുക, വീട് വെച്ചിട്ട് അതിന്റെ ഫ്രണ്ട് ഡോറ്, പണ്ടൊക്കെ നമ്മുടെ താഴും താക്കുമല്ലോ, പിന്നെ അത് സ്തോത്രം വലിയ താഴെ ഈ ലോക്ക് തന്നെ പല പല രീതിയിൽ വന്നു. നിങ്ങൾക്കറിയാം, ഒറ്റ താക്കോലിട്ട് പൂട്ടുന്നതും പിന്നെ അത് മാഗ്നറ്റിക് ലോക്ക് വന്നു. സ്തോത്രം. പിന്നെ അത് ഒരു താഴെ ഒരു ഒരു താക്കോലോട്ട് ഒരു തിരിയിരിച്ചാൽ 16 സ്ഥലത്തേക്ക് പോയി ലോക്ക് വീഴുന്ന വേറൊരു സിസ്റ്റം വന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ സഹോദരൻ പറഞ്ഞു, വീട് വെച്ചപ്പോൾ പാസ്വേഡ് നോക്കാം പറഞ്ഞാൽ, സ്തോത്രം, ഡിജിറ്റലാണ് ഡോറിനകത്ത് വെച്ചിരിക്കുന്നത്. മൊബൈലിനകത്ത് പാസ്വേഡ് അടിച്ചു കൊടുത്തെങ്കിലും ഡോറ് തുറക്കും. താക്കോലും വേണ്ട, മാഗ്നറ്റും വേണ്ട, ഒന്നും വേണ്ട, സ്വിച്ച് വിടും. സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡാണ്. അവ വീടിന്റെ മെയിൻ ഡോർ പോലും പാസ്വേഡ് വെച്ച് തുറക്കുന്ന കാലമാണ്. നമ്മുടെ മൊബൈലിലേക്ക് കയറണമെങ്കിൽ പാസ്വേഡ് വേണം, വേണ്ടേ? നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കയറണമെങ്കിൽ പാസ്വേഡ് വേണം, അതിനകത്തെ ഓരോ ഫയലിലേക്ക് കയറണമെങ്കിൽ വേറെ വേറെ പാസ്വേഡ് വേണം. സംഭവത്തിന്റെ സീരീസ് അനുസരിച്ച് നമ്മൾ ഈ പാസ്വേഡ് ഒക്കെ ഇട്ട് പൂട്ടുന്നു. സ്വർഗം എപ്പോഴും തുറന്നു കിടക്കുന്നതാണെന്ന് വേദവസ്വം പഠിപ്പിക്കുന്നില്ല. ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ സ്വർഗം തുറന്നുള്ളൂ. വളരെ റയർ. വേദവസ്വത്തിലെ ജ്ഞാനികളായ ദൈവദാസന്മാർ, വളരെ വചനം പഠിപ്പിക്കുന്ന ജോർജ് ബിറ്റ് ഭാഷ പോലുള്ള കർത്തദാസന്മാർ, ശ്രോത്ര സാമുവേൽ മാതൃഭാഷ പോലൊക്കെ, നിങ്ങളൊക്കെ ദൈവജനം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരെ. നമുക്കറിയാലോ എപ്പോഴും ഇങ്ങനെ സ്വർഗം തുറന്നു കിടക്കുകയല്ല. ബൈബിളിൽ തന്നെ 3-4 പ്രാവശ്യം സ്വർഗം തുറന്നതായിട്ട് വായിക്കുന്നു. അപ്പൊ ഇത് എപ്പോഴും തുറക്കുകയല്ല, ഇത് തുറക്കണമെങ്കിൽ ഒരു പാസ്വേഡ് ഉപയോഗിക്കണം. അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥനയാണ് സ്വർഗം തുറക്കുന്ന പാസ്വേഡ്. നിങ്ങളുടെ മനസ്സിൽ കരുതിക്കോളണം, പ്രാർത്ഥന ഒരു മാൻ പ്രാക്ടീസ് അല്ല, മതചടങ്ങല്ല. ഈ മാർഗത്തിൽ വന്ന് പെട്ടതിന്റെ പേരിൽ അമ്മച്ചി പറയും, പ്രാർത്ഥിക്കാതെ ചോറ് തരില്ലടാ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ പേരിൽ ആ പേടി വൈകുന്നേരം ആകുമ്പോഴേക്കും ഊണും ചാരി ഇരുന്ന് ഒരു കൗമ പ്രാർത്ഥിക്കുന്നതല്ല. പിന്നെയോ നിന്റെ മുമ്പിൽ സ്വത്രം സ്വർഗമാണ്. എന്റെ ഒരു അനുമാനം പറയാനുണ്ടോ, തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ഭാരം, ഏറ്റവും ബുദ്ധിമുട്ട് സ്വർഗം തുറക്കാനാണ്. സ്വത്രം അല്ല, സാത്താൻ കെട്ടി അത് തുറക്കുന്നില്ല, അത് കെട്ടി ഇത് കെട്ടി ഒന്നുമല്ല വിഷയം. നമ്മുടെ മുമ്പിലെ ബാക്കി ഏത് സ്വർഗം തുറക്കാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ നിന്റെ മുമ്പിലെ ഏത് വാതിലും തുറക്കാനുള്ള കഴിവുണ്ട്. ഏറ്റവും ഭാരം, ഏറ്റവും പ്രാധാന്യം പ്രാർത്ഥിച്ച് സ്വർഗം തുറക്കുക എന്നുള്ളത്. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രാർത്ഥനയിൽ നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ചുമ്മാ കയറി എന്തെങ്കിലും പറഞ്ഞ് ഉറക്കം തൂങ്ങി പ്രാർത്ഥിച്ചിട്ട് പോകുകയല്ല, പിന്നെയോ നീ പ്രാർത്ഥിച്ച സ്വർഗം തുറക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സഭയ്ക്ക് ഭാഗ്യമുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച സ്വർഗം തുറക്കണം. അമ്മമാരെ, സഹോദരിമാരെ, ശ്രോത്ര ഇഷ്ടം പോലെ സമയമുള്ള ദൈവദാസന്മാരെ, നിങ്ങളെ ദൈവം വീട്ടിലിരുത്തിയത് നിങ്ങളോട് ഇനി വേറൊന്നും ചെയ്യണ്ട. നിങ്ങൾ വീട്ടിലിരുന്നോ, നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ഒതുങ്ങി മാറിയിരുന്നോ എന്ന് പറഞ്ഞത് ചുമ്മാ ഇരിക്കാനല്ല. പ്രാർത്ഥിക്ക്, പ്രാർത്ഥിച്ച് സ്വർഗം തുറക്കാനുള്ള അഭിഷേകം പ്രാപിക്ക. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗം തുറന്നു. സ്വർഗം തുറക്ക മാത്രമല്ല, യേശു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങിറങ്ങി വന്നു. പ്രാർത്ഥനയെ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആത്മാവിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. അന്നൊക്കെ ഇത് ഒറ്റപ്പെട്ട അന്ന് ആത്മാവ് ഇങ്ങ് ഇപ്പൊ നമ്മുടെ കാലത്തെ പോലെ വന്നിട്ടില്ലല്ലോ. ഇന്ന് പരിശുദ്ധാത്മാവ് യേശു സ്വർഗത്തിലേക്ക് പോയിട്ട് പിന്നെയല്ലേ പൊതുവിൽ നമുക്ക് വേണ്ടി വന്നത്. യേശു വന്ന ആ സമയത്തൊരു ഒറ്റപ്പാ. എങ്കിലും
പരിശുദ്ധാത്മാവ് ഇതുപോലെ സജീവമായി പ്രവർത്തിക്കുന്ന കാലമല്ല യേശു സ്നാനപ്പെട്ട കാലം. എന്നിട്ട് സ്തോത്ര ഹല്ലേലൂയ, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായി, ഒരു മൂവ്മെന്റ് ഉണ്ടായി. അവ രണ്ടാമത്തെ കാര്യം, ഒരു ഉണങ്ങിയ പ്രാർത്ഥന കൊണ്ട് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഇനിയുള്ള കാലത്ത് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് ഇനി സാധ്യത പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയുള്ള പ്രാർത്ഥനകളിൽ ആത്മാവിന്റെ മൂവ്മെന്റ് ഉണ്ടാകണം. നീ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ഇങ്ങനെ ഇറങ്ങി വരണം. പ്രാവ് പോലെയാണോ തീ പോലെയാണോ എന്നുള്ള വിഷയം, നിന്റെ ശരീരത്തിൽ നിന്റെ വീടിനകത്ത് നീ അനുഭവിക്കുന്ന വ്യഥകളും വേദനകളും ചുമക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇറങ്ങി വരണം. ആത്മാവ് വിഷയങ്ങളെ കൈയേൽക്കണം. തടസ്സം നിൽക്കുന്ന, സാധിപ്പിക്കത്തിൽ എന്ന് പറയുന്ന മൂവ്മെന്റുകളെ തടയുന്ന, ദൈവിക പദ്ധതികളെ തടയുന്ന, നിനക്കെന്ന് നിരാശ സമ്മാനിക്കുന്ന ഈ അന്ധകാര ലോകത്തിൽ നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഒറ്റയ്ക്കൊരു മുറിക്കകത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഇന്നോ നാളെയോ സഭയുടെ ഈ പ്രോഗ്രാമിക്കൽ ഉപവാസ പ്രാർത്ഥന തീരും. തിങ്കളും ചൊവ്വയും ബുധനൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ലഭിച്ച ഒരു ആർജവം വെളിപ്പാട് നിമിത്തം നിന്റെ വീടിനകത്ത് നീ ഇരിക്കുന്ന മുറിക്കകത്ത് ആത്മാവിന്റെ മൂവ്മെന്റ് ആരംഭിക്കും എന്ന് ദൈവം പറയുമ്പോൾ അത് എന്നിൽ തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ, ഇപ്പോൾ തന്നെ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ വീണ്ടും പ്രതികരിച്ചു തുടങ്ങുക. പ്രാർത്ഥനയിൽ ആത്മാവിന്റെ ചലനം ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ ആ വാതിലങ്ങൾ. ആരെ കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ച് ഭാഷ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, ഭാഷ ഒന്ന് പ്രാർത്ഥിച്ച് പൊട്ടിച്ചെന്ന് പറയുന്ന ആ കാലമൊക്കെ മാറി നമ്മളിൽ പകർന്നിരിക്കുന്ന അധികാരം ഉപയോഗിക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം പറഞ്ഞു പതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ആത്മാവിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായി. മൂന്ന്, സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായി, തീർന്നില്ല. മൂന്ന്, സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ ഒരു അനൗൺസ്മെന്റ്, ഒരു പ്രസ്താവന, ഒരു വെളിപ്പാട്, ഒരു ദൂത് അവിടെ വെളിപ്പെട്ടു. എന്താ വെളിപ്പെട്ടത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, നിങ്ങൾ ഇവന് ചെവി കൊടുപ്പി. അത് കമാൻഡിങ് ആണ്. പ്രാർത്ഥനയിൽ ദൈവശബ്ദം മുഴങ്ങണം. സ്തോത്ര ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നാ പോരാ. വ്യത്യസ്തമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഒരു മോഡൽ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ നയിക്കുക. ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം തുറന്നു. സ്വർഗം തുറക്കാമെങ്കിൽ നിന്റെ അടഞ്ഞുപോയ വഴി, രാജ്യങ്ങളുടെ വഴി, നിന്റെ വിസയുടെ വഴി, നിന്റെ വീട്ടിലെ വഴി, നിന്റെ കൊച്ചിന്റെ കല്യാണം നടക്കാനുള്ള വഴിയൊക്കെ ഏറ്റവും ഞാൻ പറഞ്ഞിട്ട് സ്വർഗം തുറക്കാമെങ്കിൽ പിന്നെ ബാക്കി തുറക്കാൻ പറ്റില്ല. അതിനുള്ള കൃപ പ്രാർത്ഥനയെ പ്രാപിച്ച ബാക്കിയുള്ള തടസ്സമായി കിടക്കുകയല്ല, പിന്നെ ഓരോന്നോരോന്ന് തുറന്നോളൂ. സ്വർഗം തുറന്നു. രണ്ട്, പരിശുദ്ധാത്മ മൂവ്മെന്റ് ഉണ്ടായി. മൂന്ന്, സ്തോത്രം, ദൈവം അരുളി ചെയ്തു. പ്രാർത്ഥനയിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു. ഒന്നാമത്തെ പ്രാർത്ഥന യേശുവിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന പറയട്ടെ. അഞ്ചാം അധ്യായത്തിന്റെ 16 വാക്യത്തിലാണ് സ്തോത്രം. അഞ്ചാമത്തെ രണ്ടാമത്തെ പ്രാർത്ഥന 5:16. 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയുള്ളൂ, അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് എഴുതിയിട്ടുള്ളു. പക്ഷെ അത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ 12 വായിക്കണം. വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞുവിടാം. കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിന്റെ അടുക്ക് വന്ന് കമന്ന് വീണു. ആദ്യകാല ശുശ്രൂഷകൾ തുടങ്ങുകയാണ് യേശു. അപ്പൊ അങ്ങനെ കമന്ന് വീണപ്പോ ചോദിച്ചു, എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? അങ്ങനെ ശുദ്ധമാകാൻ കഴിയുമെന്ന് പറഞ്ഞ് യേശു ശുദ്ധമാണ്. നീ പോയി പുരോഹിതനെ കാണിക്കാൻ പറഞ്ഞു. ഈ സംഭവം യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം നാടാകെ പരന്നു. യേശു കുറച്ചോടെ സ്തോത്രം പോപ്പുലർ ആകുകയാണ്. അങ്ങനെ വന്നപ്പോൾ യേശു എന്ത് ചെയ്തു? രണ്ടാമത്തെ പ്രാർത്ഥന ലൂക്കോസ് എഴുതിയിരിക്കുന്നു. ആളുകളെ വിട്ട് നിർജ്ജനമായ ഒരു സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തത് ശുശ്രൂഷ തെളിയുകയാണ്, ദൈവപ്രവർത്തി തുടങ്ങുകയാണ്. സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് വന്നു, ദൈവശബ്ദം കേട്ടു ആദ്യത്തെ പ്രാർത്ഥനയിൽ. അതുകൊണ്ട് നിന്നില്ല, കുറച്ചുകൂടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നപ്പോൾ യേശു വന്ന കാര്യം നടക്കുക. യേശു ജടാവതാരം എടുത്തത് മാനവ കുടുംബത്തിന്റെ പാപപരിഹാരത്തിനാണെങ്കിലും ഇവിടെ തൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കണ്ടേ? അത്ഭുതങ്ങളും അടയാളങ്ങളാണെല്ലാം യേശു താൻ ആരെന്ന് തെളിയിക്കുക, അതിന്റെ തുടക്കം കുറിക്കുക. വീണ്ടും ഞാൻ ദൂത് തന്നെ പറയുന്നു, വിശദീകരണം കുറച്ചിട്ട്, സ്തോത്രം, നിന്നെ വിളിച്ചത് എന്തിനാന്ന് തെളിയുന്ന കാലം വരികയാ. ഈ അനിശ്ചിത കാലത്ത് കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലി പോകുന്നു, ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു, യാത്രാ മാധ്യമങ്ങൾ ഒതുങ്ങുന്നു, ഇനി 3rd wave or 4th wave ഒക്കെ വരാൻ വേണ്ടി ഇരിക്കുന്നു എന്ന് പറയുന്നു. ഇതിന്റെ പുറകെ ഫംഗസ്, ഇങ്ങനെയൊക്കെ കുറെ വാർത്തകൾ വരുമ്പോൾ
ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടും കർത്താവിന്റെ സഭയോടും പറയാം, നിന്നെ ദൈവം അവിടെ തിരക്കുള്ള രാജ്യത്ത് തിരക്കുള്ള ജോലിക്കിടയിൽ അതിനിടയിൽ നിന്റെ മേൽ ഒരു അഭിഷേകം തന്നു. ഈ പുസ്തകം നിന്റെ കയ്യിൽ തന്നത് എന്തിനാന്ന് തെളിയാൻ തുടങ്ങുകയാണ്. ഈ ആറാം മാസം കഴിയുമ്പോൾ മുതൽ ഉദാരാ സന്തന റീകൽക്കമനക്ഷസിയ, അത് തെളിഞ്ഞിട്ടില്ല, തെളിഞ്ഞിട്ട് നമ്മളൊരു ഐഡന്റിറ്റി കാർഡ് ഒപ്പിച്ചു, നമ്മുടെ ഒരു ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചൊക്കെ ശരിയായിരിക്കാം. ഞാൻ ആരെങ്കിലും ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യല്ല, ഞാൻ ആ വരുന്ന ദൂത് അതുപോലെ അങ്ങ് പാളിയിട്ട് തരിക. സ്വാത്രഹല, നീ എവിടെയെങ്കിലും മെമ്പർഷിപ്പ് എടുത്തു, നിനക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് പ്രിന്റ് ചെയ്തൊക്കെ ശരിയാണ്, പക്ഷെ ഇതുവരെയും ജനമധ്യത്തിൽ നീ ആരാന്ന് തെളിയാൻ തുടങ്ങിയില്ല. നിന്റെ വീട്ടുകാർക്ക് പോലും നീ ഒരു ചിരിയാണ് ഇന്ന് വരെ. എന്നാൽ അവരുടെ നടുവിൽ നീ എന്തിനാണ് ഈ തീരുമാനമെടുത്തത്, നീ എന്തിനാണ് ഞങ്ങളെ വിട്ടുപോയത് എന്ന ചോദ്യത്തിന്റെ മറുപടി വാക്കാലല്ല, പ്രബന്ധത്താലല്ല, പ്രസംഗത്താലല്ല, ചില പ്രവൃത്തിയാൽ തെളിയാൻ പോവുകയാണ്. നീ ആരാന്ന് തെളിയാൻ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്, അതിന്റെ വഴികൾ തുറക്കുക. അത് തുറക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു യേശു? ആൾക്കൂട്ടത്തെ വിട്ട് തിരക്കി നൊഴിഞ്ഞ് അധികം പ്രാർത്ഥിച്ചു. ആരോടോ പറയുന്നു, നിന്റെ വീട്ടുകാർക്ക് ഇപ്പോഴും നിന്റെ സംശയമാണ്, നിനക്ക് നീ ആരാന്ന് പിടികിട്ടിട്ടില്ല, നീ ചങ്കെടുത്ത് കാണിച്ചാലും അവർ വിശ്വസിക്കുന്നില്ല, നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ സഹവർത്തകരുടെ നടുവിൽ, നിന്റെ സഹപ്രവർത്തകരുടെ നടുവിൽ, നിന്റെ കൂട്ടാളികളുടെ നടുവിൽ, നിന്റെ സഹോദരങ്ങളുടെ നടുവിൽ, രക്തബന്ധങ്ങളുടെ നടുവിൽ, നീ എന്തിനാ വന്നത്, നീ ആരാണ്, നീ ആ രാജ്യത്ത് പോയത് എന്തിനാ, ഇതുവരെ തെളിഞ്ഞിട്ടില്ല. എന്നാ സ്വർഗം പറയുന്നു, ആത്മീക ഭൗതിക വിഷയത്തിൽ അത് തെളിയാൻ പോകയാ, അതൊരു ഇൻസിഡന്റിലൂടെ തെളിയ. അപ്പൊ യേശു എന്ത് ചെയ്തു? ശുശ്രൂഷ തെളിയുന്നു, ജീവിതം തെളിയുന്നു. നീ പഠിച്ചിട്ട് പഠിത്തമെല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയറി വന്നിട്ട് കൊല്ലം ഇട്ട് കഴിഞ്ഞു, ഇതുവരെയും പഠിച്ചതൊടൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ പോയി നിന്ന സമയത്ത് എന്തൊക്കെയോ സ്തോത്രം, വണ്ടിക്കൂലിക്ക് കാശും വാടക കൊടുക്കാനുള്ള കാശിന് വേണ്ടി ഏതോ പരിപാടി ചെയ്യുന്നുണ്ട്. പിണങ്ങാതിരിക്കുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ തെളിച്ചു പറയാം, വിഷമിക്കാതിരിക്കുവാണെങ്കിൽ. സ്തോത്രം, മനസ്സിലായോ? നീ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, നീ പഠിച്ചത് സ്തോത്രം BDS ആണെങ്കിൽ, നീ പഠിച്ചത് നേഴ്സിംഗ് ആണെങ്കിൽ, നീ പഠിച്ചത് ഡോക്ടറേറ്റ് ആണെങ്കിൽ, നീ പഠിച്ചത് MBA ആണെങ്കിൽ, നീ KFC പോയി പാത്രം കഴുകേണ്ടവളല്ലോ. നീ പഠിച്ച പ്രൊഫഷണൽ ഇതുവരെ വന്നിട്ടില്ല. നീ എന്തിനാ പഠിച്ചത്? എന്റെ അപ്പന്റെ കാശ് മുടക്കി, ലക്ഷങ്ങൾ മുടക്കി, രാത്രി ഉറക്കം ഉളച്ച് പാടുപെട്ട് പഠിച്ചത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പിന്നെ ആരും അറിയാതെ ആരുടെയൊക്കെ കണ്ണി പൊടിയിടാ നീ അവിടെ പിടിച്ചു നിൽക്കുന്നു. ആരോടൊക്കെയോ ദൈവം ദൂത് പറയുന്നു, ആരുടെയൊക്കെ മക്കളോട് പറയുന്നു, നീ എന്തിനാണ് ജഡമെടുത്തത്, നീ എന്തിനാണ് സ്വർഗം വിട്ടത്, നീ എന്തിനാണ് ഭൂമിയിൽ വന്നത്, നീ എന്തിനാണ് അവിടെ എത്തിയത്. അത് തെളിയാൻ തുടങ്ങുകയാണ്, അതിന്റെ സാധ്യത വരികയാണ്, അതിന്റെ വാതിലുകളും വാതായനങ്ങളും തുറക്കുകയാണ്. ഈ സമയത്ത് നീ ആരെ കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ചാ പോരാ, സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കണം. കാരണം നീ ആരാന്ന് തെളിയുക, നിന്റെ സാധ്യത തെളിയുക, നിന്റെ അവസരം തെളിയുക, നിന്റെ മുഖാന്തരം തെളിയുക, തെളിഞ്ഞു വരികയാണ് കൃപ. അപ്പൊ അപ്പോൾ യേശു എന്ത് ചെയ്തു? ഞാൻ ഭൂമിയിൽ വന്നതിന്റെ കാര്യങ്ങൾ തെളിയുന്നു. അപ്പോൾ യേശു അധികം പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പ്രാർത്ഥന, മൂന്നാമത്തെ പ്രാർത്ഥന ആറാം അധ്യായത്തിന്റെ 12 വാക്യത്തിലാണ്. 6:12 ആറിന്റെ 12 എന്ത് എഴുതിയിരിക്കുന്നു നോക്കി. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. മൂന്നാമത്തെ പ്രാർത്ഥന, ആ കാലത്ത് യേശു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ പ്രാർത്ഥനയെ പഠിക്കണമെങ്കിൽ ആ വാക്കിനെ പഠിക്കണം. ആ കാലത്ത് ഏത് കാലത്ത്, ഏത് കാലത്താന്ന് അറിയണമെങ്കിൽ എന്റെ മുമ്പിലെ പാരഗ്രാഫിന് പഠിക്കണം. 6 അത് പഠിക്കണമെങ്കിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, പാരഗ്രാഫ് മുമ്പിലെ പാരഗ്രാഫ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റൊരു ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ഉദ്ദേശിക്കുന്ന വരണ്ട കൈയിലുള്ള മനുഷ്യനെ അവിടെ ഉണ്ടായി. ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് സ്തോത്രം, അവൻ ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ട്. ചുരുക്കി പറയാം, വിശദീകരിക്കാൻ നേരമില്ലാത്ത, യേശു യഹൂദന്റെ ദൈവാലയത്തിൽ സിനഗോഗിൽ ശബത്തിൽ പോയി സ്തോത്രം ഇരിക്കുകയാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പ്രവൃത്തികൾ തുടങ്ങിയപ്പോൾ ചുമ്മാ ആരും അറിയാതെ സ്തോത്രം ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ആളുകളെ കുറിച്ച് അലിഗേഷൻസോ കമന്റുകളോ പരാതികളോ വിമർശനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ചെയ്യുന്നവനെതിരെ വിമർശനം ഉണ്ടാവും. നമ്മൾ ആരും അറിയാതെ, ആരോടും പറയാതെ, ഓ എനിക്ക് വലിയ ആളെന്നാവണമെന്ന് ആഗ്രഹമില്ല, വലിയ ജാതി സ്വർഗത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു, നല്ല കാര്യം. പക്ഷെ നിങ്ങളെ കുറിച്ച് ആരും അറിയില്ല, നിങ്ങളെ കുറിച്ച് നിങ്ങൾ നല്ലത് ചെയ്യുന്നു ചെയ്തെന്ന് ആർക്കറിയാം. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ അതിന് വിമർശനം ഉണ്ടാവും. ആളുകളപ്പോ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും, നിങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങും. സ്തോത്രം, യേശു ക്രിസ്തു സജീവമാകുകയാണ്, ആളുകളിലേക്ക് ഇറങ്ങുകയാണ്. വന്ന കാര്യം നിർവഹിക്കുക. അപ്പോൾ എതിരാളികൾ ഉണ്ടായി. എതിരാളികൾ ഉണ്ടാകുന്നെങ്കിൽ ഓർത്തോളം നിങ്ങൾ സജീവമാകുകയാണ്. നിങ്ങൾ ആരെ അറിയാതെ, ആർക്കും പിടികൊടുക്കാതെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പോലും ആരോടും പറയാതെ കാനഡ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഒരു കാണിയല്ല ഉണ്ടെങ്കിലും ശ്രോത്ര അറിയണമല്ലോ, ഞാൻ ഉപദേശിയല്ല. കാനഡയിൽ വെച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് ആരാധിക്കുക, നാട്ടിൽ വരുമ്പോഴത്തേക്ക് അപ്പത്തിനെ പെടക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് പഴയ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ആരാന്ന് വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ലെന്ന്. നിങ്ങൾ സ്നാനപ്പെട്ടെന്ന് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ സ്നാനപ്പെട്ടു എന്നും രക്ഷിക്കപ്പെട്ടു എന്നും നിങ്ങൾ കർത്താവിന്റെ മക്കളായി തീർന്നു എന്നും നിങ്ങൾ തെളിയിക്കാൻ തുടങ്ങുമ്പോൾ വിമർശനം ഉണ്ടാവും. അവർ നോക്കും, ഓ നീ വലിയ ഭക്തൻ വന്നിരിക്കുന്നു, എന്നിട്ടാണോ സ്തോത്രം ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കും. എന്തുകൊണ്ടാ? നമ്മൾ ആരാന്ന് തെളിയിച്ചത് കൊണ്ടാ. നമ്മൾ ആരാന്ന് തെളിയിച്ചില്ലെങ്കിൽ ഒരു വശമല്ല സ്തോത്രം. ഇവിടെ ലോകത്തിൽ എന്തോരും പേര് കള്ളു കുടിക്കുന്നു, എന്തോരും പേര് സ്മോക്ക് ചെയ്യുന്നു, എല്ലാവരും പറയും ആ ഇവിടെ ദൈവത്തെ അറിഞ്ഞ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ഇട്ടിരിക്കുന്ന തുണിക്ക് ഇത്ര നീളം കുറഞ്ഞാൽ അവ വിമർശനം വരും. കാരണം എന്താ? നമ്മൾ ആരാന്ന് തെളിഞ്ഞാൽ വിമർശനങ്ങൾ വരും. യേശു ആരാന്ന് തെളിയുന്ന സമയത്ത് വിമർശനങ്ങൾ വന്നു. ഇപ്പൊ യേശു പോകുന്നിടത്തെല്ലാം എങ്ങനെ പാപ്പരാസികളെ പോലെ ക്യാമറയും കൊണ്ട് നടക്കുന്ന നടക്കുകയാണ്. ഇവൻ ഇന്ന് എന്നാ ചെയ്യുന്നത്, ഇന്ന് ആരോടാ സംസാരിക്കുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടി നടക്കുക. ഇപ്പൊ യേശു പോയ വഴിക്ക് ഇവർ നിഴൽ പോലെ പള്ളിയിൽ പതുക്കെ പരീക്ഷമാരും അതിലെ ആളുകളും വന്ന് നിന്നു. യേശു ഇന്ന് എന്തെങ്കിലും ചെയ്യുമോ? ശബത്താണ്. അപ്പൊ യേശു ഇങ്ങനെയുള്ള അവസരങ്ങൾ പാഴാക്കാറില്ല. വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ പള്ളിയിൽ ഇരിക്കും. യേശു അവനെ കണ്ടു. അവനിങ്ങനെ ആരും അറിയാതെ ഈ പറഞ്ഞ പോലെ വിമർശനത്തിന് വിധേയനാകണ്ടെന്ന് ഓർത്തുകൊണ്ട് ഒതുങ്ങിയിരിക്കുമ്പോൾ യേശു എന്റെ കണ്ണ് അവനിൽ പതിച്ചു. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കുക. ആൾക്കൂട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. അവൻ ആകപ്പാടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ് ചമ്മിപ്പോയി കാണും. കാരണം അവൻ ഇത് ആരോടും പറയാതെ കൊണ്ട് നടക്കുക. ഞാൻ അടുത്ത നൂന്ന് പറയാം, മൂന്നാമത്തെ പ്രാർത്ഥന. ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങൾ ദൈവം തമ്പുരാന്റെ കണ്ണിൽപ്പെട്ടാൽ ചിലപ്പോൾ അതങ്ങ് പൊട്ടിക്കും ദൈവം. ഇപ്പൊ നമുക്ക് നാണക്കേടാവും. പിന്നെ രക്തസ്രാവക്കാരി സ്ത്രീയോട് ചോദിച്ച് അവിടെ സാക്ഷ്യം പറയാൻ സമയം കൊടുക്കും. നിങ്ങളുടെ സഭയിൽ സംബന്ധിച്ച് സാക്ഷ്യം പറയാൻ പറയും, എന്റെ പൊന്നുവാസം ഞാൻ ആരും അറിയാതെ ന്യൂട്രലിൽ വിടുതലും കൊണ്ട് അങ്ങ് പോകണം ഓർത്തിരുന്ന, പക്ഷെ യേശു ആരാമോ കർത്താവ് അന്നേരം എല്ലാവരുടെ മുമ്പിൽ അങ്ങ് നാണം കിട്ടും, എഴുന്നേപ്പിച്ചു. ഇതുപോലെ ഈ മനുഷ്യനും വരണ്ട കൈയും കൊണ്ട് പള്ളിയിൽ വന്നതാ. ഇതിപ്പോ ഏതൊക്കെയാലും വയസ്സ് എത്രയാ, ഇനിയിപ്പോ വരൾച്ച തന്നെ അങ്ങ് പോട്ടെ എന്ന് ഓർത്തിരുന്നതാ. പക്ഷെ യേശു എന്നെ എല്ലാവരുടെ മുമ്പിൽ എഴുന്നേപ്പിച്ചു. ഞാൻ അതിൽ നിന്നൊരു ദൂത് പറയാം, എല്ലാവരുടെയും മുമ്പിൽ നിന്നെ നിന്റെ വരണ്ട അവസ്ഥയിൽ എഴുന്നേപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശു നിന്നെ നാണം കെടുത്താൻ എഴുന്നേപ്പിച്ചതല്ല. നാണം കെടുത്തിട്ട് ഇരുത്തത്തുമില്ല. ഇരുത്തുന്നതിനേക്കാൾ മുമ്പ് നിനക്ക് മാറ്റം വരുത്തിയിട്ടേ ഇരുത്തുള്ളൂ. അതിന് തൻ്റെയുടെ ഉള്ളത് കൊണ്ടാണ് നിന്നെ എഴുന്നേപ്പിച്ചത്. നിന്റെ വീട്ടുകാരുടെയും ചാർച്ചക്കാരുടെയും ബന്ധുക്കളുടെയും നടുവിൽ നിന്നെ എഴുന്നേപ്പിച്ചു. ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും, ഓ അവനിപ്പോ വലിയ ഉപദേശിയാ, അവനിപ്പോ അവരുടെ വലിയ ആളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അവർ അതിന് നമ്മുടെ മലയാളിയുടെ ഭാഷ പറഞ്ഞ അവൻ ആക്കലാത്. എന്റെ ഈ ഭാഷ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സ്തോത്രം. നമ്മൾ അങ്ങനെ പറഞ്ഞതാ. പക്ഷേ തമ്പുരാൻ നിന്നെ എഴുന്നേപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ അവർക്ക് കളിയാക്കാനും ആക്ഷേപിക്കാനും അവർക്ക് പദം പറഞ്ഞ് ചിരിക്കാനും ഒരു വാക്കായിരിക്കില്ല. നിന്നെ എഴുന്നേപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഈ പ്രാർത്ഥനയിൽ ദൈവമായ കർത്താവ് ഒതുങ്ങിയിരിക്കുന്ന ചിലരെ അങ്ങ് എഴുന്നേപ്പിക്കട്ടെ. ദൈവം, എനിക്ക് പരിമിതിയുണ്ട്, ഇത് എനിക്ക് പാടാൻ അറിയില്ല, എന്നോട് പ്രാർത്ഥിക്കാൻ പറയല്ലേ പാസ്റ്റർ എന്ന് പറഞ്ഞോണ്ട സഭാഗത്തിന് കയറി വരുന്നത്, എനിക്ക് അറിയില്ലെന്നാ പറയുന്നത്. ഞാനും ഒരു ചോദിച്ച സഭയുടെ പാസ്റ്റർ. ഇപ്പൊ നേരത്തെ സ്തോത്രം നമ്മുടെ വിശ്വാസികളിൽ 60% ആളുകൾ അഡ്വാൻസ് ആയിട്ടേ പറയും, പാസ്റ്റർ എന്നോട് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞേക്കരുതേ, എന്നോട് എന്റെ മുമ്പിലേക്ക് വിളിച്ചേക്കരുതേ. കാരണം അവരിങ്ങനെ വരണ്ടിരിക്കുക. യേശു അനുവാദം ചോദിച്ചില്ല, ഇവൻ എവിടത്തുകാരനാണെന്ന് ചോദിച്ചില്ല, അടുത്തിരുന്നോട് ചോദിച്ചില്ല, ആ മനുഷ്യനാ ചോദിച്ചില്ല. യേശു അധികാരിയല്ലേ, മനുഷ്യന്റെ മേൽ ഇതുപോലെ അധികാരമുള്ള ആരെങ്കിലും വേറെയുണ്ട്? അവൻ എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റല്ലേ പറ്റൂ, ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നല്ലേ പറ്റൂ. കാരണം അവൻ മനുഷ്യന്റെ സൃഷ്ടാവല്ലേ. അവൻ ഇപ്പൊ കയറി വന്നാന്ന് നോക്കില്ല, ഇപ്പൊ വന്നാൽ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. ഈ പ്രാർത്ഥനയിൽ ദൈവം ചിലരുടെ വരൾച്ച മാറ്റാൻ, നിന്റെ വരണ്ട സ്ഥിതി മാറ്റാൻ, അത് കുടുംബജീവിതത്തിലാണോ, നിന്റെ പേഴ്സിലാണോ, നിന്റെ ശരീരത്തിലാണോ, എന്ത് കിട്ടിയാലും വരണ്ടിരിക്കുന്ന എന്നും മരുന്ന് 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 ഇതുകൊണ്ട് മാത്രം മൂവ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വരൾച്ച മാറ്റാൻ എന്റെ കർത്താവ് ഈ പ്രാർത്ഥനാ ദിവസം നിങ്ങൾ ചിലരെ എഴുന്നേപ്പിക്കട്ടെ. ആ വരൾച്ചയോടുകൂടെ ആ വരണ്ട സ്ഥിതിയിൽ എഴുന്നേക്കട്ടെ. നമ്മൾ ചിലർ പറഞ്ഞിരിക്കുക, കൈയൊക്കെ ഒന്ന് നന്നായിട്ട് വേണം എഴുന്നേക്കാൻ, വരൾച്ചയൊക്കെ മാറിയിട്ട് വേണം എനിക്കൊന്ന് തുടങ്ങാന്ന് പറഞ്ഞിരിക്കുക. ഈ വരണ്ടിരിക്കുന്ന സ്ഥിതിയോടുകൂടെ അങ്ങ് എഴുന്നേറ്റാൽ എഴുന്നേക്കലും നടക്കും, ആ കേസ് അങ്ങ് നന്നാവുകയും ചെയ്യും. ഇത് മാറിയിട്ട് എഴുന്നേക്കാൻ നോക്കിയാൽ ഇപ്പൊ തന്നെ 90 വയസ്സാവും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ. ഇപ്പൊ വയസ്സ് എത്രയാണെന്നറിയാവും, അവൻ എഴുന്നേക്കിന് നടക്കുകയല്ല. അപ്പൊ ഇപ്പൊ ഈ പ്രായത്തിലെങ്കിലും അങ്ങ് എഴുന്നേക്ക്. ഏതൊക്കെയായാലും കർത്താവിനെ അറിഞ്ഞു, പിള്ളേരുടെ കൂടെ ഒക്കെ വന്ന് താമസിക്കുന്നതുകൊണ്ട് സ്തോത്രം പ്രാർത്ഥനയും പാട്ടൊക്കെ അറിഞ്ഞു. ഇനി വേഗം തമ്പുരാൻ കണ്ടു, ഇനി അങ്ങ് എഴുന്നേറ്റ്, ഇനി അങ്ങ് സ്തോത്രമൊക്കെ പറയാൻ തുടങ്ങ്. മസിൽ പിടുത്തൊക്കെ അങ്ങ് വിട്ടിട്ട് ഏതൊക്കെയായാലും സ്തോത്രമൊക്കെ എന്നാന്ന് മനസ്സിലായല്ലോ, പാട്ടൊക്കെ ഇനി കൂടെ ഒന്ന് പാടാൻ തുടങ്ങ്, പാടുമ്പോ ഒന്ന് കൈയൊക്കെ അടിക്കാൻ തുടങ്ങ്, എഴുന്നേക്ക്. യേശു അവനെ കണ്ട് എഴുന്നേപ്പിച്ചു. എഴുന്നേപ്പിച്ചപ്പോൾ സ്തോത്രം അവനോട് വിമർശകന്മാരെ വിമർശിച്ചു, ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ പറയുന്നതിനേക്കാൾ അവന് കൈ നീട്ടാൻ പറഞ്ഞു, കൈ നീട്ടി വരച്ച മാറിയിരുന്നു. പെട്ടെന്ന് ഇവർക്ക് അസൂയ കയറി, വിമർശകർക്ക്. 11-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. അർത്ഥം മനസ്സിലായോ? മൂന്ന് കാര്യങ്ങൾ അവിടെ നടന്നു. ഒന്ന്, അവർക്ക് ഭ്രാന്ത് നിറഞ്ഞു. ചിലരെ വിടുവിക്കപ്പെട്ട ചിലർക്ക് ഭ്രാന്ത് കയറി, കാരണം ചിലരെന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചിലർക്ക് നല്ലത്. നീ വിടുവിക്കപ്പെട്ട ചിലര് ഭ്രാന്ത് കയറിക്കോളൂ, കാരണം സ്തോത്രം അതിന്റെ പുറകിലേക്ക് അവർക്ക് കൈ കാണും. ഭ്രാന്ത് കയറി, അവ അവര് തീരുമാനിച്ചു ഇവനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ആരെ യേശുവിനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവര് ഗൂഢാലോചന നടന്നു. ആ സമയത്താണ് യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ മലയിപ്പോ. നിനക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു, നിനക്കെതിരെ ചിലർക്ക് ഭ്രാന്ത് കയറുന്നു, നിന്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നം കാണും. ഞാൻ മിഷണറി മീറ്റിംഗ് നല്ല പ്രസംഗിക്കുന്നത് സഭയോടല്ലേ, നീ പ്രാർത്ഥിക്കുന്ന കാണുമ്പോഴേക്ക് അപ്പുറത്തെ മുറിയില് കാലേ നിങ്ങൾ പെരുത്ത് കയറി പാത്രം തറയിലേക്ക് കുത്തി ഒക്കെ ബഹളം വെക്കുന്നവര് കണ്ടേക്കും. വീടുകളുടെ കാര്യം പറയുന്നു. അപ്പൊ കയറി സ്തോത്രം ഒന്നും രണ്ടും പറഞ്ഞ് ഓർക്കരുത്, അതുകൊണ്ട് പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെ നീ പ്രാർത്ഥിക്കുന്നതും നീ അന്യഭാഷ പറയുന്നതും ആരാധിക്കുന്നതും നീ വേദപുസ്തകം വായിക്കുന്നതും നിന്റെ വീട്ടിനകത്ത് ചിലർക്ക് ഭ്രാന്ത് കയറുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ യേശുവിനെ മാതൃകയാക്കണം. കർത്താവ് രാത്രി ഉറങ്ങാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെയാണ് യേശു രാത്രി പ്രാർത്ഥനകൾ ആരംഭിച്ചത്, അവിടെയാണ് മുടിരാത്രി പ്രാർത്ഥനകൾ ആരംഭിച്ചത്. ചിലർ എന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട്, ചിലർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, ചിലർക്ക് എന്നെ കാണുമ്പോ ചതുർത്ഥി കാണുമ്പോ അറിയാം ഭ്രാന്ത. സ്തോത്രം, ഞാനൊന്നും ചെയ്തിട്ടല്ല, ഞാൻ നന്മയെ ചെയ്തിട്ടുള്ളൂ. അത് ഈ ലോകത്തിൻ്റെ ഒരു കെടുതിയ ദൈവമക്കളെ. അപ്പൊ എന്ത് ചെയ്യണം? അതിന് പരാതിയും പരിഭവുമായിട്ട് പത്രം ഇറക്കി സ്തോത്രം മറുപടി പറയാൻ നടക്കരുത്. നമ്മുടെ ജീവിതത്തോടെ പോകും. അവിടെ വേണ്ടത് രാത്രികളിൽ പ്രാർത്ഥനയിലേക്ക് കയറുക. മുഴുരാത്രി യേശു പ്രാർത്ഥിച്ചു. ചിലര് നിനക്കെതിരെ ഭ്രാന്ത് കയറി എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്ര ഹല്ലേലൂയ. നിങ്ങളൊക്കെ ആയിരിക്കുന്ന രാജ്യത്ത് ഒരു ചെറിയ കടലാസും ഒരു മരുന്നിന്റെ കുറിപ്പടിയും മതി. മെന്റലി സ്തോത്രം പ്രശ്നക്കാരനാണ് അതിന് മരുന്ന് കഴിക്കുന്നവനെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്നാലും സർക്കാർ അവിടെ അവന് ഊരിവിടും. കാരണം അവൻ ഭ്രാന്തനല്ലായിരുന്നു. നിയമത്തിന്റെ പരിരക്ഷ പോലും ഭ്രാന്തനുണ്ട്, സുബോധമുള്ളവനില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സ്തോത്രം. ചുമ്മാ സർക്കാരിൽ നിന്ന് ഒരു ഡോക്ടറെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി, ഇവൻ മാനസിക രോഗിയാണ്, ഇവൻ എന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് എഴുതി മേടിച്ചാൽ മതി. പിന്നെ അവൻ ആരെ കൊന്നാലും ജയിലിൽ പോകണ്ട, കാരണം അവൻ ഭ്രാന്തനല്ലേ. നിയമത്തിന്റെ പരിരക്ഷ അവനാ, സുബോധമുള്ളവനല്ല. സ്തോത്രം. ചത്തവൻ ചത്തു, മറ്റവൻ ഭ്രാന്ത. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഭ്രാന്ത് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റിയല്ല, പ്രാർത്ഥനയെ മറുപടി ഉള്ളു. ഭ്രാന്തം കയറി വല്ലതും പറഞ്ഞാൽ, ഭ്രാന്തം കയറി വല്ലതും ചെയ്താൽ, ഭ്രാന്തം കയറി നമുക്കെതിരെ വല്ലതും എഴുതിയാൽ ഒന്നും ചെയ്യാനില്ല. എവിടെ കൊണ്ട് കേസ് കൊടുക്കാനാ? നമ്മുടെ ജീവിതം പോകത്തുള്ളൂ. ആർക്കെങ്കിലും നമുക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനുമെതിരെ നമ്മുടെ ആത്മീയത്തിനെതിരെ ആർക്കൊക്കെയോ ഭ്രാന്ത് കയറുന്നെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് പറ്റിയിട്ടെങ്കിൽ ആരെങ്കിലും വിശ്വസ്തനായ ഒരാളെങ്കിലും കൂട്ടുപിടിച്ച് എന്റെ പൊന്നു സഹോദര കർത്തദാസ എന്റെ കൂടെ 2 മണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കാനില്ല, ദൂതൊന്നും പറയണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങ് ഉറക്കം വരുന്നു, എനിക്ക് ക്ഷീണം വരുന്നു, 15 മിനിറ്റ് കഴിയുമ്പോഴത്തേ എനിക്കമ്മല്ല, എന്നെ ഒന്ന് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാമോ എന്ന് ചോദിച്ചേ. കാശ് വായ്പ ചോദിക്കാൻ എളുപ്പമല്ലേ? ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ സഹായിക്കാൻ ചോദിച്ചു, എന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ ചോദിച്ചിട്ടുണ്ട്? സ്തോത്രം. നമ്മൾ പോകുന്നുള്ളൊക്കെ പറയും, ഇപ്പൊ എന്റെ നമ്പറും കിട്ടിയാൽ വിളിച്ചു പറയുന്ന അറിയാം, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. എനിക്കതിന് നേരമില്ല, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ എടുക്കാറുമില്ല. സ്തോത്രം. ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ 2 മിനിറ്റ് എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒരാളെ ഇരുത്തണേ, 2 മണിക്കൂർ എന്റെ കൂടെ വന്നിരുന്ന് തീരെ കിട്ടി. നിങ്ങൾ ഓർത്തോളം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്നെ വിളിച്ചാലും പ്രസംഗിക്കാനാണെങ്കിൽ ഞാൻ വരാന്ന് പറയും. പക്ഷെ നിങ്ങൾ നാളെ പറയാം, ഷായ് പക്ഷെ സൂം ഒന്നുമില്ല, യോഗം ഒന്നുമില്ല, ഫോണിൽ കൂടെ 2 മണിക്കൂർ പ്രാർത്ഥിക്കാന്ന് ചോദിച്ചാൽ ഞാൻ സ്കിപ്പ് ചെയ്യും, കാരണം എന്റെ പൊന്നച്ഛൻ ഞാൻ ഭയങ്കര തിരക്കാന്ന് പറയും, കാരണം അതിനൊന്നും നാളെ കിട്ടിയ. സ്തോത്രം. ഇത് 3-ാമത്തെ പ്രാർത്ഥന. 4, 5, 6 പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും കേട്ടോ. സ്തോത്രം. അടുത്തത് 9-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് 4-ാമത്തെ പ്രാർത്ഥന. 9-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവനൊരു പുരുഷാരം ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഇത് ഫിലിപ്പിന്റെ കൈസലിന്റെ പ്രദേശത്ത് വെച്ച് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഒരു പീക്ക് ലെവൽ കഴിഞ്ഞ് അടുത്ത ഫൈനലിലേക്ക് പോവുകയാണ്, ക്രൂശിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. മറ്റു ചില സുവിശേഷങ്ങളിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ തെളിച്ചെഴുതിയിട്ടുണ്ട്. ഇവിടെ 9:18 യേശുവിന്റെ 4-ാമത്തെ പ്രാർത്ഥന, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട് ചോദ്യം ചോദിക്കുകയാണ്, ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു, നിങ്ങൾ എന്നെ കുറിച്ച്. അപ്പൊ മത്തായി അത് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്, പത്രോസി ആടിക്കാരെ കുറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. ആ മത്തായി 16 എഴുതിയിരിക്കുന്ന സംഭവം ലൂക്കോസ് ഇവിടെ എഴുതിയിരിക്കുന്നു. അവിടെ മുതൽ സംഭവിച്ചത് ഇതാണ്, പത്രോസിന് താക്കോൽ കൈമാറി ദൈവരാജ്യത്തിന്റെ. എന്നിട്ട് യേശു അന്ന് മുതൽ പറയുകയാണ്, മനുഷ്യപുത്രൻ പുരോഹിതന്മാരാലും മറ്റു പലരാലും സ്തോത്രം ഉപദ്രവിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോ ആ പ്രാർത്ഥന ചുരുക്കി പറയാം, ഇനി നീട്ടുന്നില്ല. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഡെസ്റ്റിനിയിലേക്ക് നീങ്ങിയ രോഗികളെ സൗഖ്യമാക്കി പച്ചവെള്ളം വീഞ്ഞാക്കി ഇതിലേക്ക് ഇറങ്ങിയാൽ പോരല്ലോ, തിരിച്ചു പോകണ്ടേ, അപ്പന്റെ അടുക്കിലേക്ക് പോകണ്ടേ, അതിന് സമയമായി വരുന്നു. അതറിഞ്ഞുകൊണ്ടൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയും. അപ്പൊ പറഞ്ഞു, ഏലിയാവാണ് യോഹന്നാസനാമനാണെന്നൊക്കെ പറഞ്ഞു. അതെ, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു, ആർക്കൊന്നും പറയാനില്ല. അപ്പൊ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ബറിയോന ഷിമോനെ നീ ഭാഗ്യവാൻ, ജനരക്തങ്ങളല്ല സ്വർഗത്തനായ പിതാവാണ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു. ദൈവരായത്തിന് താക്കോൽ നാളം പറഞ്ഞു, യേശു താക്കോൽ കൈമാറി. അത് കഴിഞ്ഞിട്ട് മത്തായി എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് യേശു യെരുശലേമിലേക്ക് പോകാം, അവിടെ മനുഷ്യപുത്രൻ പുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും പീഡിപ്പിക്കപ്പെടും, മരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ തൊട്ടു പുറകെയാണ് മരുമലയിലെ പ്രാർത്ഥന വായിച്ചിട്ടിരിക്കുന്നത്. അവിടെയാണ് ഏലിയാവും മോശയും കൂടി വന്നിട്ട് ഈ വിധമായിരിക്കും നിന്റെ മരണം എന്ന് പ്രസ്താവിക്കുന്നത്. അത് ഊട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുന്നല്ലോ സ്തോത്രം. അപ്പൊ അവിടെ വെച്ച് 9-ാം അധ്യായത്തിൽ വെച്ച് യേശുവിന്റെ പ്രവൃത്തികൾ ട്വിസ്റ്റ് ചെയ്യുന്നു. ക്രൂശിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്, അതിന്റെ നമ്മള് സ്തോത്രം എന്താ പറയാ, ഫ്ലൈറ്റിലൊക്കെ കയറി ഇങ്ങനെ എന്താ പറയാ ഇരുന്നിട്ട് ഇങ്ങനെ പൊങ്ങാൻ നേരത്ത് അതിന് മുമ്പ് ഒരു 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 മൂവ്മെന്റ് ഉണ്ട്, ഒരു പ്രത്യേക സ്തോത്രം. എത്ര യാത്ര ചെയ്താലും അതൊരു അനുഭവമാണ് അല്ലേ സ്തോത്രം. നമ്മൾ നേരത്തെ 2.5-3 മണിക്കൂർ നേരത്തെ വന്ന് ലഗേജ് ഒക്കെ ഗേറ്റിൽ വിട്ടു, എല്ലാവരുടെ യാത്ര പറഞ്ഞു, നമ്മൾ നേരെ പോയി സ്തോത്രം ഗേറ്റിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ 1 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും സ്തോത്രം നമ്മുടെ അകത്തേക്ക് കയറ്റി, അവിടെ കയറ്റി ഫ്ലൈറ്റിലും കേട്ട് പൈലറ്റിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോഴേക്ക് നമ്മളൊക്കെ ചൂടെ എന്താ പറയാ ഒരു തയ്യാറെടുപ്പിന്റെ സമയമാണ്, ഒരു അനുഭൂതിയാണ് നാട്ടിലേക്കുള്ള യാത്ര. യേശുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുക, നാട്ടിലേക്കുള്ള യാത്ര, അതിന്റെ അനൗൺസ്മെന്റ് കിട്ടുക. അതിന് തൊട്ടു മുമ്പ് യേശു പ്രാർത്ഥിക്കുന്നു. അത് 4-ാമത്തെ പ്രാർത്ഥന. 5-ാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച മരുഭൂമിയിലെ പ്രാർത്ഥന. സ്തോത്രം. 9:28 6-ഉം 7-ഉം കൂടി പറഞ്ഞിട്ട് ഇവിടെ വന്ന് 1 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, സമയം തീരുന്നു എന്ന് എനിക്കറിയാം. സ്തോത്രം. 6-ാമത്തെ പ്രാർത്ഥന 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്, ലൂക്കോസ് 11:1. അവിടെ അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരൊരുത്തൻ അവരുടെ കർത്താവെ, യോഹന്നാൻ തങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പൊ യേശു എന്ത് ചെയ്തു, പോകുന്നതിനേക്കാൾ മുമ്പ് കുറെ പേരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ വന്ന് പോകുന്ന കാര്യം പറഞ്ഞല്ലോ, പിന്നെ അല്പം കൂടി സമയമുള്ളൂ. അപ്പൊ അതിനേക്കാൾ എന്ത് ചെയ്തു, പോകുന്നതിനേക്കാൾ മുമ്പ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 11:1 7-ാമത്തെ പ്രാർത്ഥനയും കൂടി പറഞ്ഞു നിർത്തുന്നു. 22:44 ഗദസമനയിൽ യേശു മനുഷ്യന്റെ പാപം കടന്ന് പാനപാത്രം ഏറ്റെടുക്കുന്ന സമയം, അവിടെ വീണ് കിടന്ന് കരയുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്റെ നിന്ന് നീങ്ങിപ്പോ. സ്തോത്രം. അതിശ്രദ്ധയോടെ യേശു ക്രിസ്തുവോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന 7 പ്രാർത്ഥന ഞാൻ പറഞ്ഞു. ഇനി ഞാൻ 9:28 ഒറ്റ വാക്കി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി, സമയം തീർന്നത്, ഓടിച്ചു പറഞ്ഞ് നിർത്തുവെച്ചത്. വിശദീകരണങ്ങൾ എല്ലാം ആയില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു മരുഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നി. ആ പ്രാർത്ഥന കണ്ടു ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, അവന്റെ മുഖക്കുരു മാറി എന്നല്ല എഴുതിയിരിക്കുന്നത്, മുഖം മാറി എന്ന് എഴുതിയിരിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ പ്രയാസം മാറുന്നതോ, ഒരു നീര് മാറുന്നതോ, തലവേദന മാറുന്നതോ, ക്യാൻസർ മാറുന്നതൊക്കെ, ട്യൂമർ മാറുന്നതൊക്കെ അത്ഭുതമാണ്. പക്ഷെ അതുകൊണ്ട് ആള് മാറുന്നില്ല. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. മുഖം എന്ന് പറയുന്നത് വേദപുസ്തക ഭാഷയിൽ ആണത്തമാണ്. എന്റെ തെളിവെന്താ? യാക്കോബ് യോസഫിനെ കണ്ടപ്പോൾ പറഞ്ഞു, മോനെ നിന്റെ മുഖം കാണുമെന്ന് വിചാരിച്ചതല്ല. അതിന്റെ അർത്ഥം എന്താ? മുഖം മാത്രം കാണിച്ചെന്ന ആണത്തമാണ്. സ്തോത്രം. കർത്താവിനെ മടങ്ങി വരവിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ആലങ്കാരിക വസ്തുതയുണ്ട്. അത് മറ്റൊന്നുമല്ല, പാറയുടെ പിണർപ്പിലും കടുന്തൂക്കിനും മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ നിന്റെ മുഖമൊന്ന് കാണട്ടെ. ഞാൻ മുഖം നമ്മുടെ ഉപയോഗിച്ചത് മുഖം മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കാനല്ല, പിന്നെ സെൽഫി എടുത്ത് അയച്ചാൽ പോരെ. എന്താ ആ മുഖം നമ്മുടെ ഉദ്ദേശിച്ചത്? ആളത്തമാണ്. വേറൊരു വാക്കിയോട് പറയാം മുഖത്തെ കുറിച്ച്. ആ വാക്യം ഇതാണ്, ഇന്ന് നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അന്ന് നാം അവന്റെ മുഖം കണ്ടാരാധിക്കും. എന്റെ അർത്ഥം എന്താ? ഇന്ന് നമ്മൾ ദൈവത്തെ പൂർണ്ണമായി കാണാൻ പറ്റില്ല, അവൻ തേജസ്സാണ്. നാം രൂപാന്തരപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവത്തെ ആളത്വത്തിൽ കാണുള്ളൂ, അതാ മുഖം കണ്ടാരാധിക്കുന്നത്. മുഖമെന്ന് പറഞ്ഞത് ഇവിടെ അക്ഷരീകമായിരിക്കാം മുഖം, പക്ഷെ അതിന്റെ സിംബോളിക് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം ആവശ്യമാണ്, ഒരു സ്പിരിച്വൽ വ്യാഖ്യാനം. യേശുവിന്റെ മുഖം അങ്ങ് മാറി, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറുകി കുറുകി ഞരങ്ങി. ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, അങ്ങ് പ്രാർത്ഥിച്ച് 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 യേശുവിന്റെ മുഖം തേജസ്സായി, ആളത്തം മാറി, അവന്റെ വസ്ത്രം മിന്നി, ഇട്ടിരുന്ന വസ്ത്രത്തെ പോലും ആ തേജസ് ബാധിച്ചു. പുറത്തേക്ക് ജനം കണ്ടു, ഇലൂമിനേറ്റ് ചെയ്തു, മറ്റുള്ളവരെ പ്രകാശിപ്പിച്ചു, അവിടെ ഉറങ്ങിയവരെ ഉണർത്തി. ഓ, എനിക്ക് ആ ഭാഗം തന്നെ ഒരു 6-7 പോയിന്റ് പറയാറുണ്ട്. എവിടെ ഞാൻ നിർത്തുക? പത്രോസും യോഹന്നാനൊക്കെ ഉറങ്ങുക, യേശു തല്ലി ഉണർത്തിയതല്ല, കാരാഗ്രഹത്തിൽ പത്രോസിനെ ദൂതം വന്ന് നെഞ്ചത്തടിച്ച ഉണർത്തിയത്. ഓർക്കുന്നുണ്ടോ? വിലാപ്പുറത്ത് തട്ടിയ ഉണർത്തിയത്. ഇവിടെ യേശു ക്രിസ്തു ചൂരവടിയും കൊണ്ട് ഉറങ്ങുവാണോടാന്ന് ചോദിച്ചോണ്ട് അടിച്ചല്ല ഉണർത്തിയത്. ആ തേജസ് ഉണർത്തിയവരെ ഞാൻ നിർത്തുമ്പോൾ ഇങ്ങനെ പറയാം, സഭയുടെ മുഖം മാറുകയാണ്, കർത്തൃദാസന്മാരുടെ മുഖം മാറുകയാണ്, പ്രാർത്ഥനയെ മടുപ്പില്ലാത്തവരുടെ മുഖം മാറുകയാണ്. അവിടെ ഇരിക്കുന്ന പിതാക്കന്മാരും അമ്മമാരും ശ്രദ്ധിച്ചു കേട്ടോണം, നിങ്ങൾക്ക് ദൈവം സമയം തന്നിരിക്കുന്നത്. സ്തോത്രം. എന്തെങ്കിലും ചാനൽ വാർത്തകൾ കണ്ടും അവരുടെ വൈകുന്നേരത്തെ സ്തോത്രം പ്രൈം ടൈം ചർച്ചകൾ കണ്ട് സമയം തീർക്കാനല്ല, അത്യാവശ്യം എന്തെങ്കിലും ഒരു ചാനലിൽ ഒരു ന്യൂസ്, ഒരു ദിവസം ഒന്നോ രണ്ടോ ന്യൂസ് കേട്ടിട്ട് ബാക്കി സമയം മുഴുവൻ പ്രാർത്ഥനാ മുറി ചെലവഴിക്കണം. നിങ്ങളെ ദൈവം മാറ്റും. നിങ്ങളിൽ വ്യാപരിക്കുന്ന തേജസ് നിങ്ങളുടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ ഉണർത്തും. നിങ്ങളുടെ നാട്ടിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ അടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്നവനെ ഉണർത്തും. നിങ്ങൾ ശോഭിച്ചാൽ, നിങ്ങൾ മാറിയാൽ, നിങ്ങളുടെ മുഖം മാറിയാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളെ ഉണർത്തും. 28 പ്രാർത്ഥിച്ചിട്ട് കരിക്കട്ട പോലെ വരുവാണെങ്കിൽ, ഉള്ള തീയോടെ കെടുവാണെങ്കിൽ ആരും വരിയല്ല നമ്മുടെ കൂടെ, ആരും ഉണരിയല്ല. പത്രോസ് പറഞ്ഞു, ഇനി ഈ മലയെന്ന് പോകണ്ട, നമുക്ക് ഇവിടെ താമസിക്കാം, ഇനി താഴ്വരയിലേക്ക് പോകണ്ട. ഈ അവൻ വീട് മറന്നു, കൂട് മറന്നു, കൂട്ടുകാരെ മറന്നു. എന്താ കാരണം? തേജസ് ഇറങ്ങി. ലോകം മറക്കണമെങ്കിൽ, പാപം മറക്കണമെങ്കിൽ, ജഡം മറക്കണമെങ്കിൽ, സ്വർഗം കാണണമെങ്കിൽ, ഇവിടെ തന്നെ ഇരിക്കാന്ന് പറയണമെങ്കിൽ തേജസ് കാണണം. നമ്മുടെ പിള്ളേര് തേജസ് കാണണം. അതിന് വഴിവെച്ചു കൊടുക്കണം. കാരണവന്മാര്, പ്രാർത്ഥിക്കുന്നവര്, അഭിഷിക്തന്മാര്, മുമ്പേ മുമ്പേ വന്നവര്. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. അങ്ങനെ തേജസ്സിലേക്കും ശോഭയിലേക്കും വന്നാൽ മറ്റുള്ളവരെ ആരും ഉണർത്തണ്ട. മൈക്ക് അവന്റെ ചെവിയിലേക്ക് വെച്ച് കെട്ടി പാട്ട് കേൾപ്പിക്കണ്ട, അവൻ ഉണർന്നോളും. ഈ തേജസ് കാണുമ്പോൾ ഉണർന്നോളും. അവൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞോളും, ഞങ്ങളും കൂടി നിന്റെ കൂടെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് ഇനി താഴേക്ക് പോകണമെന്നില്ല, അവിടെ കൂട്ടുകാരുണ്ട്, അവിടെ ഭാര്യയും മക്കളും ഉണ്ട്. ഈ മലയാണ് നല്ലത്. ഏത് മല? തേജസ് വന്ന മല, രൂപാന്തരപ്പെട്ട മല, ആളുമാറിയ മല, യേശു ആരാന്ന് തെളിഞ്ഞ മല, ദൈവിക സാന്നിധ്യം ഇറങ്ങിയ മല, ഇവിടെയാണ് നല്ലത്. ഇനി പഴയ പാരമ്പര്യത്തിലേക്ക് പോകണ്ട, പഴയ ചട്ടക്കൂടിലേക്ക് പോകണ്ട, പഴയ കെട്ടുപെട്ടിലേക്ക് പോകണ്ട. ഇവിടെ ഒരു കുടിലാണെങ്കിലും നമുക്ക് ഇവിടെ തുടരാം എന്ന് നിങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്ന ആരും ഇനി പറയട്ടെ, ആരും പറയട്ടെ, നമുക്ക് ഇവിടെ തുടരാം. അപ്പൻ അമ്മയോട്, അമ്മ ഭർത്താവിനോട്, ശ്രോത്ര മക്കളോട് പറയട്ടെ, ആ പാസയുടെ കൂടെ, ആ സഭയിൽ, ആ കൂട്ടായ്മയിൽ, അവിടെ നമുക്ക് തുടരാം, അവിടെ നമുക്ക് തുടരാം, നമുക്കിനി പഴയ മാർഗത്തിലേക്ക് പോകണ്ട എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീ ആള് മാറണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ചു. ഈ ദൂത് ക്ഷണത്തിൽ സംഭവിക്കുമെന്ന് വിചാരിക്കും. 25 കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ട് അരക്കൈ നോക്കാന്നല്ല, ഇത് ക്ഷണത്തിൽ സംഭവിക്കേണ്ട ദൂതാണ്. ഇനി അങ്ങനെയുള്ളവർക്കെ കൊറോണ കഴിഞ്ഞിട്ട് ലോകത്തിൽ സ്ഥാനമുള്ളൂ. ആത്മീക ദൈവനമ്പരാൻ ചട്ടക്കൂടും പരിപാടികളെല്ലാം കെട്ടി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയണ്ടത് ആ ഭാഗത്ത് കിടക്കുന്നത്. ഇനി പ്രാർത്ഥിക്കുന്നവനെ സാധ്യതയുള്ളൂ, വെറും പ്രാർത്ഥനക്കാരനല്ല, പ്രാർത്ഥിച്ച് സ്വർഗം തുറക്കുന്നവനെ സാധ്യതയുള്ളൂ, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ശത്രുവിന്റെ വാ കെട്ടുന്നവനെ ഇനി സാധ്യതയുള്ളൂ, പ്രാർത്ഥിച്ച് ആള് മാറുന്നവനെ ഇനി സാധ്യതയുള്ളൂ. ആ സാധ്യതകൾ കൈവരലിന്റെ തുമ്പത്തെത്തി നിൽക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. അവിടത്തെ ദൈവസഭ അതിന് തയ്യാറാകുന്നെങ്കിൽ സ്വർഗം പറയുന്ന ഈ ദൂത് അതുപോലെ അവിടെ പേസ്റ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, വിതയ്ക്കുക, സംഭവിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, കരുണാസമ്പന്നനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയോടും കർത്തദാസന്മാരോടും വചനം പറയാൻ എനിക്കൊരു അവസരം ഈ നല്ല ദിവസം എനിക്ക് ലഭിച്ചല്ലോ. അപ്പാ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധി ഇരുന്ന് ഈ വചനം ഞാനോടെ ഏറ്റെടുക്കും. ആളുകൾ പറയട്ടെ, എന്റെ മക്കൾ പറയട്ടെ, എന്റെ കൂടെ നിൽക്കുന്നവർ പറയട്ടെ, ഞങ്ങൾ കർത്തദാസന്മാർ ആദ്യം ഏറ്റെടുക്കുന്നു, അവർ പറയട്ടെ, അങ്ങയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വല്ലാത്ത സാന്നിധ്യം, വല്ലാത്ത തേജസ്, ഞങ്ങൾക്ക് തന്നെ മാറ്റം വരെ ഞങ്ങൾ അറിയുന്നു എന്ന് പറയട്ടെ. ഞങ്ങളെ വിട്ട് പോകാതിരിക്കട്ടെ, ഞങ്ങളുടെ കൂട്ടായ്മ വിട്ട് പോകാതിരിക്കട്ടെ. തേജസ് പിടിച്ചു നിർത്തട്ടെ. കുറെ ആളുകളെ പാൽപ്പൊടിയും പയറും കിറ്റും കൊടുത്ത് ആളുകളെ പിടിച്ചു നിർത്തട്ടെ. ഒരുപാട് നാൾ കഴിയില്ല, സഭയ്ക്ക് ആ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുമില്ല. തേജസ് കൊണ്ട് ആളുകളെ പിടിച്ചു നിർത്തുന്ന ഒരു അസാധാരണ ശുശ്രൂഷയ്ക്കായി കർത്താവ് ഈ സഭയെ ഒരുക്കണം, ഞങ്ങളെ ഒരുക്കണം. എന്നെ കൂടി ഈ ദൂതന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഓർക്കണേ അപ്പാ, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ. ഇങ്ങനെ ഒരു അവസരം തന്നതിന് കർത്താവിന്റെ ദാസന്മാരോട് നന്ദി പറയുന്നു. ജോർജ് ഫിലിപ്പ് വാസ്റ്റോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അങ്ങനെ അവിടെ പരിചയപ്പെടുത്തി നന്ദി പറയുന്നു. സന്തോഷത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.